എൻ ലെവർട്ടി എഴുതിയ എ കോൾ ഇൻ ദ ഡാർക്ക് നോക്ടേണൽ ടെയിൽസ് നിർമ്മിച്ച ഒരു യഥാർത്ഥ കഥ. ജെയിംസ് മെർസർ എപ്പോഴും സാധാരണക്കാരനാണെന്ന് അഭിമാനിച്ചിരുന്നു. ചിക്കാഗോയിലെ ഒരു എളിമയുള്ള ബ്രൗൺസ്റ്റോണിൽ അദ്ദേഹം താമസിച്ചു. ഒരു പേപ്പർ കമ്പനിയിൽ പർച്ചേസിംഗ് മാനേജറായി ജോലി ചെയ്തു. തന്റെ ജീവിതത്തിന്റെ പ്രവചനാതീതയിൽ വലിയ സംതൃപ്തി നേടി. ഭാര്യ എല്ലനേന പലപ്പോഴും അദ്ദേഹത്തിന്റെ സാഹസിക സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. എല്ലാ ദിവസവും ഒരേ ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരാൾ, വാത്സല്യത്തോടെ തലയാട്ടി അവൾ പറയും, ഒരു ദിവസം ആവേശം അവനെ പൂർണ്ണമായും കടന്നുപോകുമെന്ന്. ഫോൺ റിംഗ് ചെയ്യുന്ന രാത്രി വരെ ജെയിംസ് തമാശ കാര്യമാക്കിയില്ല. രാത്രി ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയപ്പോഴേക്കും ടെലിഫോണിന്റെ മൂർച്ചയുള്ള ശബ്ദം നിശബ്ദതയെ മുറിച്ചു. പകുതി ഉറക്കത്തിലായിരുന്ന ജെയിംസ് കിടപ്പുമുറിയുടെ ഇരുട്ടിലേക്ക് മിന്നിമറഞ്ഞു. കൊളറാഡോയിലെ ഒരു സ്പായിൽ സുഖം പ്രാപിക്കുമ്പോൾ 3 ആഴ്ചത്തേക്ക് തലേണ തൊടാതെ കിടന്നിരുന്ന എല്ലനേനയുടെ കിടക്കയുടെ ഒഴിഞ്ഞ വശത്തിന്റെ തിളക്കം അവളുടെ തലേണ തൊടാതെ 3 ആഴ്ചകൾ അദ്ദേഹത്തിന് ഒരു വിചിത്രമായ ദുർബലത നൽകി. അത്തരമൊരു സമയത്ത് ആരാണ് വിളിക്കുക? അത് എല്ലനേന ആയിരിക്കില്ല. സമയവ്യത്യാസം അവൾക്കറിയാമായിരുന്നു. റിസീവർ എടുക്കുന്നതിനു മുമ്പ് അവന്റെ കൈമടിച്ചു നിന്നു. ഹലോ. അവന്റെ ശബ്ദം വരണ്ടതും ജാഗ്രതയുള്ളതുമായിരുന്നു. നിശബ്ദത. ഹലോ. ഇത്തവണ അവൻ കൂടുതൽ ശക്തമായി ആവർത്തിച്ചു. വായുവിലെ ഏറ്റവും നേരിയ ശബ്ദം അവൻ കേട്ടു. അത് ശ്വസിക്കുന്നുണ്ടോ? സ്റ്റാറ്റിക് ഒരു മന്ത്രണം പോലെ നേരിയതായി മൂളി. പിന്നെ ഒന്നുമില്ല. അസ്വസ്ഥനായി ജെയിംസ് ഫോൺ കട്ട് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. അതൊരു തെറ്റായ നമ്പറാണെന്ന് അയാൾ സ്വയം പറഞ്ഞു. ഒരു ഫ്ലൂക്ക്. പക്ഷേ സീലിംഗിലേക്ക് നോക്കുമ്പോൾ ആ കോൾ തനിക്ക് വേണ്ടിയുള്ളതാണെന്ന ഭയാനകമായ തോന്നൽ അയാൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ദിവസത്തിലെ തിരക്കിനിടയിൽ ഫോൺ കോൾ മിക്കവാറും മറന്നുപോയി. ജെയിംസ് ജോലിയിൽ മുഴങ്ങി നിർവികാരയോടെ ഇൻവോയ്സുകളിൽ ഒപ്പിടുകയും തങ്ങളുടെ ഓർഡറുകൾ മാത്രമാണ് പ്രധാനമെന്ന് എപ്പോഴും കരുതുന്ന വിതരണക്കാരെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ക്ഷീണിതനും നിശബ്ദത ആഗ്രഹിക്കുന്നവനുമായി ആ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങിയപ്പോഴാണ് സാധാരണക്കാരൻ വീണ്ടും പൊട്ടിത്തെറിച്ചത്. വാതിലിൽ ഒരു മുട്ടൽ കേട്ടു. ആരാണ് അത്? ജെയിംസ് വിളിച്ചു പറഞ്ഞു. ഇതിനകം തന്നെ തന്റെ ടൈ അഴിച്ചു. ഡിറ്റക്ടീവ് പോൾ സ്റ്റാൻഡൺ, ചിക്കാഗോ PD. ജെയിംസ് മുഖം ചുളിച്ചു, തുടർന്ന് വാതിൽ തുറന്നു. അവിടെ നിൽക്കുന്ന ആൾ ഉയരവും മെലിഞ്ഞുമായിരുന്നു. ശരീരഘടനയ്ക്ക് 10 വർഷം മുമ്പ് തയ്യാറാക്കിയ ഒരു സ്യൂട്ട് ധരിച്ചിരുന്നു. സ്റ്റാൻഡന്റെ മുഖം നിസ്സംഗമായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകൾ ഡ്രിൽ പോലെയായിരുന്നു. മൂർച്ചയുള്ളതും സൂക്ഷ്മമായി പരിശോധിക്കുന്നതും ഒന്നും പരിശോധിക്കാതെ വിടാൻ തയ്യാറല്ലാത്തതുമായിരുന്നു. മിസ്റ്റർ മെർസർ, സ്റ്റാൻഡൻ ചോദിച്ചു. അതെ. ഞാൻ അകത്തേക്ക് വരാമോ? ജെയിംസ് മടിച്ചു. ഇത് എന്തിനെക്കുറിച്ചാണ്? വിവിയൻ ഗ്രാൻഡിനെക്കുറിച്ചാണ്. ജെയിംസ് കണ്ണുചിമ്മി. വിവിയൻ ഗ്രാൻഡ് എന്നു പേരുള്ള ആരെയും എനിക്കറിയില്ല. ഒരു പുഞ്ചിരിയായിരിക്കാവുന്ന തരത്തിൽ സ്റ്റാൻഡന്റെ ചുണ്ടുകൾ വളഞ്ഞു. രസകരം, അവൾക്ക് നിങ്ങളെ അറിയാം. ഒരു ക്ഷണത്തിന് കാത്തുനിൽക്കാതെ അയാൾ അകത്തേക്ക് കയറി. ജെയിംസ് വാതിൽ അടച്ചു. അവന്റെ അസ്വസ്ഥത ഉപരിതലത്തിനിടയിൽ കുമിളകൾ പോലെയായിരുന്നു. നോക്കൂ ഡിറ്റക്ടീവ്, ആരാണെന്ന് എനിക്കറിയില്ല. അവൾ ഇന്നലെ രാത്രി മരിച്ചു. സ്റ്റാൻഡൻ ഇടപെട്ടു. ആത്മഹത്യ, പ്രത്യക്ഷത്തിൽ. അവളുടെ വേലക്കാരി ഇന്ന് രാവിലെ അവളെ കണ്ടെത്തി. ഗ്യാസ്, നിങ്ങൾക്ക് അറിയാമോ? ജെയിംസിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അത് ഭയങ്കരമാണ്. പക്ഷേ സംഭവസ്ഥലത്ത് രസകരമായ എന്തോ ഒന്ന് ഞങ്ങൾ കണ്ടെത്തി. സ്റ്റാൻഡൻ ഒരു ചെറിയ നോട്ട്ബുക്ക് പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു. അവൾ അവസാനമായി ഡയൽ ചെയ്ത നമ്പർ ഞങ്ങൾ കണ്ടെത്തി. അവൻ മുകളിലേക്ക് നോക്കി, ജെയിംസിനെ നോക്കി കണ്ണു തുറന്നു. ആരുടെ നമ്പറാണെന്ന് ഊഹിക്കണോ? ഒരു നിമിഷം ജെയിംസിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. മുറി ചെറുതായി ചരിഞ്ഞതായി തോന്നി. പിന്നെ അവന്റെ ശബ്ദം കേട്ട് അവൻ പറഞ്ഞു, അവൾ എന്നെ വിളിച്ചതായി നിങ്ങൾ കരുതുന്നുണ്ടോ? സ്റ്റാൻഡൻ തല കുനിച്ചു. ചിന്തിക്കുക മാത്രമല്ല, മിസ്റ്റർ മെർസർ, നമുക്കറിയാം. ജെയിംസ് തന്റെ സ്വീകരണമുറിയുടെ നടുവിൽ മരവിച്ചു. താഴെ തറ തനിക്ക് വഴിമാറിയതായി തോന്നി. ജെയിംസിന്റെ അസ്വസ്ഥതയിൽ വിഷമിക്കാതെ ഡിറ്റക്ടീവ് സ്റ്റാൻഡൻ മുറിയിൽ അലഞ്ഞു. ചെറിയ ഫർണിച്ചറുകളിലും കോണുകളിൽ അടുക്കിവച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ കൂമ്പാരങ്ങളിലും കണ്ണുകൾ മിന്നി. സാഹചര്യം വ്യക്തമാക്കാൻ അയാൾക്ക് തിടുക്കമില്ലായിരുന്നു. ക്ഷമിക്കണം, ജെയിംസ് ഒടുവിൽ പറഞ്ഞു. അവന്റെ ശബ്ദം ചെറുതായി വിറച്ചു. ഈ സ്ത്രീ, ഈ വിവിയൻ ഗ്രാൻഡ് മരിക്കുന്നതിനു മുമ്പ് എന്നെ വിളിച്ചിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അതെ. സ്റ്റാൻഡൻ ഒരു നേരിയ പുഞ്ചിരിയോടെ അവനെ നോക്കി. വിചിത്രം അല്ലേ? നിങ്ങൾ അവളെ അറിഞ്ഞില്ലെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. എന്നിട്ടും അവൾ അവസാനമായി ബന്ധപ്പെടാൻ ശ്രമിച്ച വ്യക്തി നിങ്ങളായിരുന്നു. ജെയിംസിന് അസ്വസ്ഥതയ്ക്ക് കീഴിൽ ഒരു നീരസം തോന്നി. നിങ്ങൾ മനഃപൂർവ്വം തെറ്റായ നമ്പറിലേക്ക് വിളിക്കുന്നില്ല, ഡിറ്റക്ടീവ്. ശരിയാണ്, സ്റ്റാൻഡൺ സമ്മതിച്ചു. പക്ഷേ ഒരു നിമിഷം അത് ഒരു തെറ്റായ നമ്പറല്ലായിരുന്നു എന്ന് കരുതുക. അവൾ നിങ്ങളെ വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്ന് കരുതുക. ജെയിംസ് മുടിയിലൂടെ ഒരു കൈ ഓടിച്ചു. അവന്റെ തലമുടിയിൽ തലവേദനയുടെ ആരംഭം. ഇത് അസംബന്ധമാണ്, എനിക്കവളെ അറിയില്ല. ഇന്നു മുമ്പ് ഞാൻ വിവിയൻ ഗ്രാൻഡ് എന്ന പേര് പോലും കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആ കോൾ വിശദീകരിക്കുന്നത്? എനിക്ക് കഴിയില്ല. ജെയിംസ് പൊട്ടിത്തെറിച്ചു, നിരാശ നിറഞ്ഞു. എനിക്കറിയാവുന്നത്, അവൾ തെറ്റായി മരിച്ചു. സ്റ്റാൻഡൺ പുരികം ഉയർത്തി, പക്ഷേ ഒന്നും പറഞ്ഞില്ല. അവൻ എല്ലനേനയുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഇരിക്കുന്ന ഒരു സൈഡ് ടേബിളിലേക്ക് അലഞ്ഞു. അവളുടെ പുഞ്ചിരി തിളക്കമുള്ളതും ഊഷ്മളവുമാണ്. നിങ്ങളുടെ ഭാര്യ? അതെ. അവൾ ഇവിടെയില്ല, ഞാനത് എടുക്കുന്നു. ഇല്ല, അവൾ കുറച്ചാഴ്ചകളായി പുറത്തുപോയി. കൊളറാഡോ ഹെൽത്ത് റിട്രീറ്റ്. ആഹ്! സ്റ്റാൻഡൺ ഫോട്ടോ ശ്രദ്ധാപൂർവം തിരികെ വെച്ചു. ഒറ്റയ്ക്കിരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ജെയിംസ് ഉറച്ചുനിന്നു. എനിക്കത് നന്നായി ചെയ്യാൻ കഴിഞ്ഞു. തീർച്ചയായും. സ്റ്റാൻഡൺ തന്റെ നോട്ട്ബുക്കിൽ വിരൽ കൊണ്ട് തട്ടി. റെക്കോർഡിനായി, ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു? ജെയിംസ് മുഖം ചുളിച്ചു. വീട്ടിൽ ഉറങ്ങുന്നു. ഒറ്റയ്ക്കാണോ? അതെ. പൂച്ചയെ എണ്ണിയില്ലെങ്കിൽ. സ്റ്റാൻഡൺ തന്റെ നോട്ട്ബുക്കിൽ എന്തോ എഴുതി, എന്നിട്ട് അത് ഒരു സ്നാപ്പിൽ അടച്ചു. ശരി, മിസ്റ്റർ മെർസർ, ഇപ്പോൾ അത് മതിയാകുമെന്ന് ഞാൻ കരുതുന്നു. ഡബിൾ കോട്ട്. ഇപ്പോഴത്തേക്ക്, ജെയിംസ് അവിശ്വസനീയമായി ആവർത്തിച്ചു. നീ എന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി, എനിക്കറിയില്ല എന്ന് എന്നെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ നീ പോകുകയാണ്. ഞാൻ നിന്നെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല, സ്റ്റാൻഡൺ മൃദുവായി പറഞ്ഞു. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് അവസാനിക്കുന്നതിനു മുമ്പ് നമ്മൾ കൂടുതൽ ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഹാൻഡിൽ കൈനീട്ടി നിർത്തി അയാൾ വാതിലിനടുത്തേക്ക് നീങ്ങി. അവസാനമായി ഒരു കാര്യം, മിസ്റ്റർ മെർസർ, നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോഴും അർദ്ധരാത്രിയിലും ഒരു ഫോൺ കോൾ എടുക്കാൻ നിങ്ങൾ എന്തിനാണ് മെനക്കെടുന്നത്? അതിനുപുറമെ, ജെയിംസ് മരവിച്ചു. അവന്റെ ഹൃദയം നെഞ്ചിലിടറുന്നു. എന്താണ് ഫോൺ കോൾ? സ്റ്റാൻഡൺ യാദൃശ്ചികമായി പറഞ്ഞു. മരിക്കുന്നതിനു മുമ്പ് വിവിയൻ നിന്നോട് വിളിച്ചത്. നീ എടുത്തതല്ലേ? ജെയിംസ് വായ തുറന്നു, വീണ്ടും അടച്ചു. അവന്റെ തൊണ്ട വരണ്ടതായി തോന്നി. എനിക്കറിയാവുന്നിടത്തോളം അത് എന്റെ ഭാര്യയായിരിക്കാം. പക്ഷേ ലൈനിൽ ആരുമുണ്ടായിരുന്നില്ല. അയാൾ പിറുപിറുത്തു. വെറും നിശബ്ദത. സ്റ്റാൻഡൺ തല കുനിച്ചു, ജെയിംസിനെ ഒരു നിമിഷം നോക്കി. നിശബ്ദത, നിങ്ങൾ പറയുന്നുണ്ടോ? ശരി. അയാൾ മന്ദമായി പുഞ്ചിരിച്ചു. ശുഭരാത്രി ആശംസിക്കുന്നു, മിസ്റ്റർ മെർസർ. വാതിൽ അടഞ്ഞു. ജെയിംസിനെ നിശബ്ദനായി. കുറച്ചു നിമിഷങ്ങൾ അയാൾ അനങ്ങാതെ നിന്നു. അവന്റെ ഹൃദയം കാതുകളിൽ മിടിക്കുന്നു. പിന്നെ അയാൾ ഫോണിനടുത്തേക്ക് നീങ്ങി, അതെടുത്ത് അതിലേക്ക് നോക്കി. ഡയൽ വെളിച്ചത്തതിന് കീഴിൽ മങ്ങിയതായി തിളങ്ങി. പിറ്റേന്ന് രാവിലെ അലാറം ക്ലോക്കിന്റെ കഠിനമായ മണിനാദം കേട്ടാണ് ജെയിംസ് ഉണർന്നത്. ഒരു നിമിഷം അവൻ നിശ്ചലനായി കിടന്നു. കഴിഞ്ഞ രാത്രിയുടെ ശകലങ്ങൾ പഴയപടിയാക്കാൻ അനുവദിച്ചു. ഫോൺ കോൾ, ഡിറ്റക്ടീവ് വിവിയൻ ഗ്രാൻഡ്. അവളുടെ പേര് അയാൾക്ക് കൃത്യമായി സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു അന്യഗ്രഹ വസ്തു പോലെ അവന്റെ മനസ്സിൽ തങ്ങിനിന്നു. മറ്റൊരാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം സ്വന്തം ജീവിതത്തിന്റെ ഒരു ഭാഗം അസ്വസ്ഥമായി സ്വന്തം ജീവിതത്തിലേക്ക് തള്ളിവിട്ടു. ഓഫീസിലെത്തിയപ്പോഴേക്കും വാങ്ങൽ ഓർഡറുകളുടെയും ഡെലിവറി ഷെഡ്യൂളുകളുടെയും ലൗകിക ഭാരത്തിൽ അസ്വസ്ഥത മറക്കാൻ ജെയിംസിന് കഴിഞ്ഞു. സംഭാഷണം ഒഴിവാക്കി അയാൾ ഉത്സാഹത്തോടെ ജോലി ചെയ്തു. പക്ഷേ കടലാസു ജോലികൾക്ക് പുറത്തുള്ള ലോകം പതിവിലും കൂടുതൽ ദുർബലമായി തോന്നി. സഹപ്രവർത്തകരുടെ അലസമായ സംസാരം അയാളെ വലയം ചെയ്തു. അനന്തമായ ടെലിഫോൺ റിംഗ് അയാളുടെ പല്ലുകൾ കൂട്ടിമുട്ടി. ഉച്ചഭക്ഷണത്തിന് തൊട്ടുമുമ്പ് ലോകം വീണ്ടും തകർന്നു. ജെയിംസ് തന്റെ ബോസിന്റെ ക്ലോപ്പട് ശബ്ദം കേട്ടു. മിസ്റ്റർ കരോൾ, നിങ്ങൾക്കായി ഒരു കോളുണ്ട്. മൂന്നാം വരി. ജെയിംസ് മുഖം ചുളിച്ചു. ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് അപൂർവമായി മാത്രമേ വ്യക്തിപരമായ കോളുകൾ ലഭിച്ചിരുന്നുള്ളൂ. അയാൾ മുറി കടന്ന് റിസീവർ എടുത്ത് ജാഗ്രതയോടെ സംസാരിച്ചു. ഇതാണ് ജെയിംസ് മെർസർ. നിങ്ങൾ പരിസരത്തേക്ക് വരാൻ ആഗ്രഹിക്കും. ഡിറ്റക്ടീവ് സ്റ്റാൻഡന്റെ പരിചിതമായ ശബ്ദം. ഒരു ആമുഖവുമില്ല, മര്യാദയുടെ ഒരു സൂചനയുമില്ല. നിങ്ങൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ജെയിംസ് ഫോൺ കൂടുതൽ മുറുകെ പിടിച്ചു. എന്തൊക്കെ കാര്യങ്ങൾ? വിവിയൻ ഗ്രാൻഡിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. സ്റ്റാൻഡൺ കൂളായി പറഞ്ഞു, നിങ്ങളുടെ ഓർമ്മകൾ മടുപ്പിച്ചേക്കാം, ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിക്കും. ജെയിംസ് പ്രതിഷേധിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് ലൈൻ നിലച്ചു. ജെയിംസ് പ്രിസിങ്കിലെത്തിയപ്പോൾ സ്റ്റാൻഡൺ ഒരു മങ്ങിയ പുഞ്ചിരിയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അദ്ദേഹം ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അദ്ദേഹത്തിന് ഇതിനകം തന്നെ അറിയാമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു ഭാവം. ഇങ്ങനെ സ്റ്റാൻഡൺ പറഞ്ഞു, ജെയിംസിനെ മിന്നുന്ന ഫ്ലൂറസെന്റ് ലൈറ്റുകൾ നിരത്തിയ ഒരു ഇടനാഴിയിലൂടെ നയിച്ചു. അവർ ഒരു ചെറിയ മുറിയിലേക്ക് പ്രവേശിച്ചു. അവിടെ മറ്റൊരു പുരുഷൻ ഭാരമേറിയ സെറ്റും ധൈര്യവുമുള്ള, കയ്യിൽ ഒരു ഫോൾഡറുമായി കാത്തുനിന്നു. മിസ്റ്റർ മെർസർ, സ്റ്റാൻഡൺ മറ്റേയാൾക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഡിറ്റക്ടീവ് ഹാർഗ്രോവ് ആണ്. അദ്ദേഹം എന്റെ കൂടെ കേസ് കൈകാര്യം ചെയ്തുവരികയാണ്. ഹാരോവ് ഒരു സമ്മതം നൽകി, തുടർന്ന് ഫോൾഡർ തുറന്ന് അതിലെ ഉള്ളടക്കങ്ങൾ മേശപ്പുറത്ത് വിരിച്ചു. ഫോട്ടോകൾ, രസീതുകൾ. വിവിയൻ ഗ്രാൻഡ് ആയിരിക്കേണ്ട ഒരു സ്ത്രീയുടെ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ഒരു ചിത്രം ജെയിംസിനെ തുറച്ചു നോക്കി. അവളെ തിരിച്ചറിയണോ? സ്റ്റാൻഡൻ ചോദിച്ചു. ഡബിൾ ക്വോട്ട്, ഇല്ല, ജെയിംസ് ഉറച്ചു പറഞ്ഞു. ഒന്നുകൂടി നോക്കൂ, സ്റ്റാൻഡൻ ആവശ്യപ്പെട്ടു. ജെയിംസ് അടുത്തേക്ക് കുനിഞ്ഞു. വിവിയൻ മൂർച്ചയുള്ള അരികുകളുള്ള ഒരു വിധത്തിൽ സുന്ദരിയായിരുന്നു. തോളിൽ ചുരുണ്ട ഇരുണ്ട മുടി, സമനിലയും ദുർബലതയും തോന്നിക്കുന്ന ഒരു മുഖം ഫ്രെയിം ചെയ്തു. ആവശ്യപ്പെടാതെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള സ്ത്രീയെപ്പോലെയായിരുന്നു അവൾ. ഒരുപക്ഷേ വില കൂടിയ ഒരു കോക്ടെയിൽ ബാറിലോ കോടതി മുറിയുടെ കഠിനമായ വെളിച്ചത്തിലോ ആയിരിക്കാം അവൾ. ഇല്ല, ജെയിംസ് ആവർത്തിച്ചു, എനിക്ക് അവളെ അറിയില്ല. സ്റ്റാൻഡൻ ഹാർഗ്രോവുമായി ഒരു നോട്ടം നടത്തി. രസകരമായ കാര്യം, മേശയിൽ ചാരി നിന്ന് സ്റ്റാൻഡൻ പറഞ്ഞു, അവൾക്ക് നിങ്ങളെ അറിയാമെന്ന് തോന്നുന്നു. ഇത് അവളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തി. അവൻ മേശയ്ക്കു മുകളിലൂടെ ഒരു കടലാസ് കഷണം എറിഞ്ഞു. അതൊരു രസീതായിരുന്നു. മുകളിലുള്ള ലോഗോ കണ്ടപ്പോൾ ജെയിംസിന്റെ ഹൃദയം വിറച്ചു. അവൾ മാർസെൽ, അവൻ പലപ്പോഴും ഉച്ചഭക്ഷണത്തിന് പോയിരുന്ന ഒരു ചെറിയ ഫ്രഞ്ച് റെസ്റ്റോറന്റ്. അടിയിൽ അച്ചടിച്ച തീയതി അവനിൽ ഒരു കുളിർ പകർന്നു. എലല്ലനേന കൊളറാഡോയിലേക്ക് പോയി മൂന്ന് ദിവസത്തിനു ശേഷം ജനുവരി 4. ജെയിംസ് തന്റെ ശബ്ദം സ്ഥിരമായി നിലനിർത്താൻ പാടുപെട്ടു. ഇതൊന്നും തെളിയിക്കുന്നില്ല, ഇതൊരു ജനപ്രിയ റെസ്റ്റോറന്റാണ്, ആർക്കും അവിടെ ഉണ്ടാകാമായിരുന്നു. തീർച്ചയായും, സ്റ്റാൻഡൻ പറഞ്ഞു, ഞങ്ങൾ മാത്രമേ അവിടെയുള്ള ജീവനക്കാരോട് സംസാരിച്ചിട്ടുള്ളൂ. മിസ്റ്റർ മെർസർ, നിങ്ങൾ ഒരു പതിവ് വ്യക്തിയാണെന്ന് തോന്നുന്നു. എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും അല്ലേ മിക്കപ്പോഴും ഒരേ മൂലയിൽ പോലും ഇരുന്നു? ജെയിംസിന്റെ വായ വരണ്ടു. അത് എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ലേ, സ്റ്റാൻഡൻ തുടർന്നു, അദ്ദേഹത്തിന്റെ ശബ്ദം നേരിയതാണെങ്കിലും അമർത്തി, വിവിയൻ ഗ്രാൻഡും ഒരു പതിവ് വ്യക്തിയായിരുന്നു. അതേ ദിവസങ്ങളിൽ അതേ മൂല. തികച്ചും യാദൃശ്ചികമായി തോന്നുന്നു. അതിനർത്ഥം എനിക്ക് അവളെ അറിയാമെന്നല്ല, ജെയിംസ് പറഞ്ഞു, അവന്റെ ശബ്ദം അല്പം ഉയർന്നു. ധാരാളം ആളുകൾ ഷിയ മാർസലിന്റെ അടുത്തേക്ക് പോകുന്നു, ഞാൻ എന്നെ തന്നെ ഒരുക്കൊടുക്കുന്നു. ഹാരോവ് മൂളി, പക്ഷേ സ്റ്റാൻഡൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരുപക്ഷേ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ സൗഹൃദം സ്ഥാപിച്ചിരിക്കാം. തീർച്ചയായും എന്തെങ്കിലും നിഷ്കളങ്കതയായിരിക്കാം, പക്ഷേ അവൾ മരിച്ച് അവളുടെ അവസാന പ്രവൃത്തിയായി നിങ്ങളെ വിളിച്ചത് യാദൃശ്ചികമല്ലെന്ന് എനിക്ക് തോന്നുന്നു. മിസ്റ്റർ മെർസർ, ജെയിംസ് തലയാട്ടി, കൈപ്പത്തികൾ വിയർക്കുന്നു. നിങ്ങൾ നിലവിലില്ലാത്ത ബിന്ദുക്കളെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് അവളെ അറിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡൻ നേരിയ പുഞ്ചിരിയോടെ പുഞ്ചിരിച്ചു. എന്നിട്ടും അവൾ നിങ്ങളെ വിളിച്ചു, കൗതുകത്തോടെ അല്ലേ? ജെയിംസിന് മറുപടി നൽകാൻ കഴിയുന്നതിനു മുമ്പ് സ്റ്റാൻഡൻ രണ്ടുതവണ മേശയിൽ തട്ടി, ചർച്ച അവസാനിച്ചു എന്ന സൂചന നൽകി. നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല മിസ്റ്റർ മെർസർ, ഒരു ദീർഘ ഷോഡിനല്ല. കാറിൽ തിരിച്ചെത്തിയ ജെയിംസ് സ്റ്റിയറിംഗ് വീലിൽ പിടിച്ച് വിൻഷീൽഡിലേക്ക് ശൂന്യമായി നോക്കി. തെളിവുകൾ, ഫോൺ കോൾ, രസീത്, റെസ്റ്റോറന്റ് അയാൾക്ക് ചുറ്റും കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. അവൻ എത്ര തവണ അറിയില്ല എന്ന് നിഷേധിച്ചാലും വിവിയൻ ഗ്രാൻഡ് കഷണങ്ങൾ അയാൾക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്നതായി തോന്നി. പക്ഷേ അതൊന്നുമല്ല ഏറ്റവും മോശം ഭാഗം. ഇതുവരെ ചിന്തിക്കാൻ പോലും അയാൾ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ചോദ്യമായിരുന്നു ഏറ്റവും മോശം ഭാഗം. എങ്ങനെയെങ്കിലും വിവിയൻ ഗ്രാൻഡ് അയാളെ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിലോ? ആ വൈകുന്നേരം ജെയിംസ് വീട്ടിലെത്തിയപ്പോഴേക്കും ക്ഷീണം അയാളുടെ അസ്ഥികളിലേക്ക് നുഴഞ്ഞുകയറിയിരുന്നു. ബ്രൗൺസ്റ്റോണിന്റെ ഇടുങ്ങിയ പടിക്കെട്ടിലൂടെയുള്ള ഓരോ ചുവടുവപ്പും ഒരു വലിയ ശ്രമമായി തോന്നി. നിശബ്ദമായ കെട്ടിടത്തിലെ ഓരോ ശബ്ദവും അയാളുടെ ഞരമ്പുകളെ തളർത്തി. അയാൾ വാതിൽ തുറന്നു, അകത്തേക്ക് കയറി, വെളിച്ചത്തിൽ മിന്നി. ജെയിംസ്! ആ ശബ്ദം അയാളെ തണുപ്പിച്ചു നിർത്തി. എല്ലനേന സ്വീകരണമുറിയിൽ നിന്ന് കാഴ്ചയിലേക്ക് കാലെടുത്തുവച്ചപ്പോൾ അവന്റെ ഹൃദയം കുതിച്ചു. അവളുടെ സ്യൂട്ട്കേസ് കാലിനടിയിൽ, അവൾ തിളക്കമുള്ളതായി കാണപ്പെട്ടു. ആഴ്ചകളോളം നീണ്ടുനിന്ന കൊളറാഡോ വായുവിൽ നിന്ന് അവളുടെ ചർമ്മം വെങ്കലമായി, മുഖത്ത് മൃദുവായ തിരമാലകളിൽ വീണുകിടക്കുന്ന അവളുടെ ഓർബിൻമുടി. പക്ഷേ അവളുടെ ഇളം കണ്ണുകളിൽ ആശങ്കയുടെ ഒരു മിന്നൽപ്പിണറുണ്ടായിരുന്നു. ഡബിൾ ക്വോട്ട്, നീ നേരത്തെ വീട്ടിലെത്തി, ഒരു ദുർബലമായ പുഞ്ചിരി കൈകാര്യം ചെയ്തുകൊണ്ട്, ജെയിംസ് പറഞ്ഞു. നാളെ വരെ നീ തിരിച്ചെത്തിയിട്ടില്ലെന്ന് ഞാൻ കരുതി. ഒരു ദിവസം മുമ്പേ അവർ ചികിത്സകൾ പൂർത്തിയാക്കി. അവൾ അവനെ പഠിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ടെലിഗ്രാം നിങ്ങൾക്ക് ലഭിക്കാത്തതിൽ അത്ഭുതം. ജെയിംസ് പുഞ്ചിരിച്ചു. അന്ന് അവൻ മെയിൽ നോക്കിയിരുന്നില്ല, അത് മിസ് ചെയ്തിട്ടുണ്ടാകണം. അവൻ പിറുപിറുത്തു, എനിക്ക് വീണ്ടും സ്വാഗതം. എല്ലനേന തല കുനിച്ചു, അവളുടെ പുഞ്ചിരി ജാഗ്രതയോടെ. നീ ഭയങ്കരമായി കാണപ്പെടുന്നു ജെയിംസ്, നീ ഉറങ്ങുകയായിരുന്നോ? ജെയിംസ് അവളെ കടന്നുപോയി. ഒരു ലോഹശബ്ദത്തോടെ തന്റെ താക്കോലുകൾ മേശയിലേക്ക് ഇട്ടു. ഒരു നീണ്ട ആഴ്ചയായി, ജോലി തീവ്രമായിരുന്നു. ജോലി, അവൾ ആവർത്തിച്ചു, കൈകൾ കൂട്ടിപ്പിടിച്ചു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ചോദ്യം വായുവിൽ തൂങ്ങിക്കിടക്കുന്നു, പറയാത്ത ആശങ്കകൾ അവയ്ക്കിടയിൽ മിന്നിമറയുന്നു. എല്ലനേന മൂർച്ചയുള്ളവളായിരുന്നു. ചിലപ്പോൾ ജെയിംസ് സമ്മതിക്കാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ മൂർച്ചയുള്ളവളായിരുന്നു. അവന്റെ ഉത്തരത്തിൽ അവൾക്ക് വിശ്വാസമില്ലെന്ന് അവന് കാണാൻ കഴിഞ്ഞു. അവൾ അടുത്തേക്ക് നീങ്ങി അവന്റെ കൈയിൽ ഒരു കൈവച്ചു. ജെയിംസ്, എന്താണ് കുഴപ്പം? അവൾ മൃദുവായി ചോദിച്ചു. ഒരു നിമിഷത്തേക്ക് അവൻ അവളോട് എല്ലാം പറയാനാലോചിച്ചു. ഫോൺ കോൾ, ഡിറ്റക്റ്റീവുകൾ, വിവിയൻ ഗ്രാൻഡിന്റെ മരണം. പക്ഷേ അയാൾക്കത് മനസ്സിലാകാത്തപ്പോൾ അയാൾക്കത് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? ഇരുവർക്കും കാണാൻ കഴിയാത്ത ഒന്നിന്റെ ഭാരത്തിൽ അവരുടെ ശാന്തവും പ്രവചനാതീതവുമായ ജീവിതം ചുരുളഴിയുകയാണെന്ന് അയാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒന്നുമില്ല, ഒടുവിൽ അവൻ ഒരു പുഞ്ചിരി നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. ക്ഷീണിതനായി. നിന്റെ തിരിച്ചുവരവ് നമുക്ക് നശിപ്പിക്കരുത്. എലലനേന ഒരു നിമിഷം കൂടി അവനെ നോക്കി, പിന്നെ നെടുവീർപ്പിട്ടു. ഡബിൾ ക്വോട്ട്, ശരി, അവൾ പറഞ്ഞു. പക്ഷേ നീ കുഴപ്പത്തിലായില്ല. ഒടുവിൽ നിന്നെ അലട്ടുന്നതെന്താണെന്ന് നീ എന്നോട് പറയും. ജെയിംസ് ദുർബലമായി ചിരിച്ചു, അവളുടെ നെറ്റിയിൽ ചുംബിക്കാൻ കുനിഞ്ഞു. എനിക്ക് നിന്നെ നഷ്ടമായി, അയാൾ പറഞ്ഞു. ഒരിക്കൽ അവൻ ദിവസം മുഴുവൻ പറഞ്ഞ ഒരേയൊരു സത്യമായ കാര്യം പോലെ തോന്നി. പിറ്റേന്ന് രാവിലെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ജെയിംസ് ഉണർന്നത്. അവൻ നിവർന്നു നിന്നു, ഹൃദയം മിടിക്കുന്നു. പക്ഷേ എല്ലനെ കൈനീട്ടി ആദ്യം അതെടുത്തു. ഡബിൾ ക്വോട്ട്, ഹലോ, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം വിറച്ചു. ഒരു ഇടവേള. ഡബിൾ ക്വോട്ട്, അതെ, അവൻ ഇവിടെയുണ്ട്. ഒരു നിമിഷം. അവൾ മുഖം ചുളിച്ചുകൊണ്ട് ഫോൺ ജെയിംസിന് കൈമാറി. ഇത് നിനക്കുള്ളതാണ്. ജെയിംസ് റിസീവർ എടുത്തു, തൊണ്ട മുറുകുന്നു. ഡബിൾ ക്വോട്ട്, ഇത് ജെയിംസ് മെർസറാണ്. സ്റ്റാൻഡനാണ്. മറുവശത്ത് ശബ്ദം വന്നു. ഇത്രയും നേരത്തെ നിങ്ങളെ ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം മിസ്റ്റർ മെർസർ, പക്ഷേ നിങ്ങൾ വീണ്ടും സ്റ്റേഷനിലേക്ക് വരേണ്ടതുണ്ട്. പുതിയ എന്തെങ്കിലും വന്നിരിക്കുന്നു. ജെയിംസ് താടിയെല്ല് കടിച്ചുപിടിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇത് കേൾക്കാൻ ആഗ്രഹിക്കും, സ്റ്റാൻഡൺ അവനെ കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്നെ വിശ്വസിക്കൂ. ഫോൺ കട്ട് ചെയ്തപ്പോൾ എല്ലനേന അവനെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ മുഖഭാവം അസ്വസ്ഥമായിരുന്നു. ജെയിംസ്, എന്താണ് സംഭവിക്കുന്നത്? അവൻ ഒരു സാധാരണ സ്വരത്തിൽ നിർബന്ധിച്ചു. ജോലി. അവർക്കൊരു ഓർഡറിൽ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കുറച്ച് സമയത്തേക്ക് അകത്തു പോകണം. എല്ലനേന കണ്ണുകൾ ചുരുക്കി. ജോലി എന്നു മുതലാണ് നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുന്നത്. ഒരു ശനിയാഴ്ച. സമയപരിധി വാരാന്ത്യങ്ങളെ കാര്യമാക്കാത്തതിനാൽ ജെയിംസ് തന്റെ ജാക്കറ്റ് എടുത്ത് ലഘുവായി പറഞ്ഞു. ഞാൻ അധികം വൈകില്ല. എല്ലനെ കൂടുതൽ അമർത്താൻ കഴിയുന്നതിനു മുമ്പ് അവൻ വാതിലിനു പുറത്തായിരുന്നു. പരിസരത്ത് സന്തോഷകരമായ കാര്യങ്ങൾക്കായി സ്റ്റാൻഡൺ സമയം പാഴാക്കിയില്ല. ഹാരോവ് ഇതിനകം കാത്തിരിക്കുന്ന പഴയ അതേ ചെറിയ മുറിയിലേക്ക് അവൻ ജെയിംസിനെ നയിച്ചു. അവർക്കിടയിൽ ഒരു പുതിയ ഇനം മേശപ്പുറത്ത് കിടന്നു. ലളിതവും എന്നാൽ മനോഹരവുമായ ഒരു മോതിരം, അതിന്റെ മധ്യത്തിൽ ഒരു ചെറിയ മാണിക്യം. ഇത് നിങ്ങളുടേതാണോ? സ്റ്റാൻഡൺ മോതിരത്തിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് ചോദിച്ചു. ജെയിംസ് മുഖം ചുളിച്ചു. ഇല്ല. എന്തുകൊണ്ട്? വിവിയൻ ഗ്രാൻഡിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഞങ്ങൾ അത് കണ്ടെത്തിയത്, സ്റ്റാൻഡൺ പറഞ്ഞു. യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അവൾ അത് സ്വന്തമാക്കിയിട്ടില്ലെന്ന് അവളുടെ ഭർത്താവ് അവകാശപ്പെടുന്നു. അത് അടുത്തിടെ ലഭിച്ച ഒരു സമ്മാനമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ജെയിംസ് തലയാട്ടി. ഞാൻ ഇത് മുമ്പ് കണ്ടിട്ടില്ല. അത് ഉറപ്പാണോ? സ്റ്റാൻഡന്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ നോട്ടം വളരെ മൂർച്ചയുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ അതിന്റെ ഉത്ഭവം കണ്ടെത്തുകയാണ് മിസ്റ്റർ മെർസർ. ആരാണ് ഇത് വാങ്ങിയതെന്ന് ഞങ്ങൾ കണ്ടെത്തും. ഡബിൾ ക്വോട്ട്. ജെയിംസിന്റെ നാടിമിടിപ്പ് വേഗത്തിലായി, പക്ഷേ അദ്ദേഹം തന്റെ ഭാവം നിഷ്പക്ഷമായി നിലനിർത്തി. കണ്ടെത്തുക, അദ്ദേഹം പറഞ്ഞു. എന്നുമായി ബന്ധിപ്പിക്കുന്ന ഒന്നും നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല. ഹ്രോവ് മൂർച്ഛിച്ചു. എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട് അല്ലേ? ഡബിൾ ക്വോട്ട്. സ്റ്റാൻഡൻ തന്റെ പങ്കാളിയെ നിശബ്ദനാക്കി ഒരു കൈ ഉയർത്തി. ശരി മിസ്റ്റർ മെർസർ, ഇപ്പോൾ അത്രയേയുള്ളൂ. പക്ഷേ നിങ്ങൾ മറന്നുപോയേക്കാവുന്ന എന്തിനെക്കുറിച്ചും ഞാൻ ശ്രദ്ധാപൂർവം ചിന്തിക്കാൻ തുടങ്ങും. ഞങ്ങൾക്കൊരു അത്ഭുതം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? മതിലുകൾ അടയുന്നതുപോലെ ജെയിംസ് പരിസരം വിട്ടു. ഡിറ്റക്റ്റീവുകൾ അക്ഷമരായി. എല്ലാ തെളിവുകളും ഒരു കുരുക്കിൽ വളച്ചൊടിച്ചു. ഏറ്റവും മോശം അവന്റെ ഒരു ചെറിയ ഭാഗം, അവൻ ഏറ്റവും വെറുക്കുന്ന ഭാഗം, അവർ ശരിയാണോ എന്ന് ചിന്തിച്ചു. അവൻ മറന്നുപോയ എന്തെങ്കിലും, അവന് വിശദീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടാകുമോ? വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലനേന കൈകൾ കൂട്ടിപ്പിടിച്ച് സ്വീകരണമുറിയിൽ അവനെ കാത്തിരിക്കുകയായിരുന്നു. ഡബിൾ ക്വോട്ട്, നീ കള്ളം പറഞ്ഞു, അവൾ പറഞ്ഞു. അത് ജോലിയെക്കുറിച്ചല്ല, ജെയിംസ് മരവിച്ചു. എല്ലനേന, വേണ്ട, അവൾ കുത്തനെ പറഞ്ഞു. എന്നോട് കള്ളം പറയരുത് ജെയിംസ്. എന്താണ് സംഭവിക്കുന്നത്? ഡബിൾ ക്വോട്ട്. ഒരു നിമിഷം അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് അവളെ തുറിച്ചു നോക്കുക മാത്രമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഭാരം ഒരു ശാരീരിക ശക്തി പോലെ അവനെ ബാധിച്ചു. സത്യമല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് അവനറിയാമായിരുന്നു. എല്ലാം സങ്കീർണമാണ്, ഒടുവിൽ അവൻ തന്റെ സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാം പറയാം. ജെയിംസ് സ്വീകരണമുറിയിലൂടെ നടന്നു. എല്ലാം വിശദീകരിക്കാനുള്ള ശരിയായ വഴി കണ്ടെത്താൻ അവന്റെ മനസ്സ് പാഞ്ഞു. എല്ലനേന സോഫയിലിരുന്നു. അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. അവളുടെ മുഖത്ത് ആശങ്കയും കോപവും കലർന്ന ഒരു ഭാവം. അവർക്കിടയിലെ നിശബ്ദത കനത്തതായി തോന്നി, ഒരു കൊടുങ്കാറ്റുപോലെ. ഡബിൾ ക്വോട്ട്. സംസാരിക്കാൻ തുടങ്ങൂ ജെയിംസ്, എല്ലനേന ഒടുവിൽ പറഞ്ഞു. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു, പക്ഷേ അതിൽ ഒരു വിറയലുണ്ടായിരുന്നു. ജെയിംസിന്റെ നെഞ്ചിൽ കത്തി വളച്ചൊടിച്ച ഭയത്തിന്റെ ഒരു സൂചന. അവൻ വേഗത നിർത്തി അവളുടെ നേരെ തിരിഞ്ഞു. മൂന്ന് രാത്രികൾക്ക് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ ലഭിച്ചു. അർദ്ധരാത്രിയിൽ അത് എന്നെ ഉണർത്തി. ഞാൻ മറുപടി നൽകിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വെറും നിശബ്ദത. അതൊരു തെറ്റായ നമ്പറാണെന്ന് ഞാൻ കരുതി ഉറങ്ങാൻ കിടന്നു. എല്ലനേന മുഖം ചുളിച്ചു. അതുകൊണ്ടാണ് പോലീസ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു നിശബ്ദ ഫോൺ കോൾ. അതിലുപരി ജെയിംസ് സമ്മതിച്ചു. അയാൾ അവളുടെ എതിർവശത്ത് ഇരുന്നു, കൈമുട്ടുകൾ മുട്ടുകുത്തി മുന്നോട്ടു ചാരി. പിറ്റേന്ന് വൈകുന്നേരം ഒരു ഡിറ്റക്റ്റീവ് വീട്ടിലേക്ക് വന്നു. വിവിയൻ ഗ്രാൻഡ് എന്ന സ്ത്രീയെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആ രാത്രി അവൾ മരിച്ചു. ആത്മഹത്യ. അവർ അവളുടെ അവസാന ഫോൺ കോൾ എനിക്ക് കണ്ടെത്തി. എല്ലനേനയുടെ കണ്ണുകൾ വിടർന്നു. എന്ത്? അതെങ്ങനെ സാധ്യമാകും? നിങ്ങൾക്ക് അവളെ അറിയില്ലേ? ജെയിംസ് തലയാട്ടി. ഇല്ല, കുറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ ഡിറ്റക്റ്റീവുകൾ മറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ട്. എന്തുകൊണ്ട്? ജെയിംസ് മടിച്ചുനിന്നു. ഷിയ മാർസലിൽ നിന്നുള്ള ഒരു രസീത് അവർ അവളുടെ കോട്ടിൽ കണ്ടെത്തി. എല്ലനയുടെ പുരികം ചുളിഞ്ഞു. നിങ്ങളുടെ ഓഫീസിനടുത്തുള്ള ഫ്രഞ്ച് സ്ഥലം? അതെ. പ്രത്യക്ഷത്തിൽ അവളും എന്നെപ്പോലെ തന്നെ അവിടെ സ്ഥിരം പോകുന്ന ആളായിരുന്നു. നമ്മൾ കണ്ടുമുട്ടിയിരിക്കാമെന്ന് അവർ കരുതുന്നു. ഒരുപക്ഷേ നമുക്ക് പരസ്പരം അറിയാമായിരുന്നോ? അല്ലേ. എല്ലനയുടെ ശബ്ദം ഇപ്പോൾ മൂർച്ചയുള്ളതായിരുന്നു. അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിൽ തട്ടി. ഇല്ല, ജെയിംസ് ഉറച്ചു പറഞ്ഞു. കുറഞ്ഞപക്ഷം മനഃപൂർവമല്ല. അതൊരു ചെറിയ റെസ്റ്റോറന്റാണ്. ഒരുപക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ തവണ ഒരേ സമയം അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എനിക്ക് അവളെ ഓർമ്മയില്ല. സത്യം ചെയ്യുന്നു. എല്ലന അവനെ നോക്കി. അവളുടെ നോട്ടം തിരയുന്നു. അത്രയൊന്നുമല്ല, അല്ലേ? ജെയിംസ് നെടുവീർപ്പിട്ടു. ഇല്ല, ഇന്ന് അവർ എനിക്ക് മറ്റെന്തെങ്കിലും കാണിച്ചുതന്നു. ഒരു മോതിരം അവർ അവളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടെത്തി. അത് അടുത്തിടെ ലഭിച്ച ഒരു സമ്മാനമായിരിക്കാമെന്ന് അവർ കരുതുന്നു. ഇപ്പോൾ അത് എവിടെ നിന്ന് വന്നുവെന്ന് കണ്ടെത്താൻ അവർ ശ്രമിക്കുകയാണ്. എല്ലനയുടെ മുഖം വിളറി. അവർ മീൻ പിടിക്കുകയാണെന്ന് അവർ കരുതുന്നു, ജെയിംസ് പെട്ടെന്ന് പറഞ്ഞു. അവർക്ക് ഉറച്ചതായി ഒന്നുമില്ല. എല്ലാം യാദൃശ്ചികമാണ്. അവർ ഒന്നിച്ചു ചേർക്കാൻ ശ്രമിക്കുന്നത് യാദൃശ്ചികമാണ്. പക്ഷേ എന്തെങ്കിലും കണ്ടെത്തുന്നതുവരെ അവർ നിർത്താൻ പോകുന്നില്ല എന്ന തോന്നലിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയില്ല. കുറച്ചുനേരം എല്ലനേന ഒന്നും പറഞ്ഞില്ല. പിന്നെ അവൾ ജനാലേക്കരികിലേക്ക് നടന്നു. താഴെയുള്ള തെരുവിലേക്ക് നോക്കി നിന്നു. ഒടുവിൽ അവൾ സംസാരിച്ചപ്പോൾ അവളുടെ ശബ്ദം നിശബ്ദമായിരുന്നു, പക്ഷേ സ്ഥിരതയുള്ളതായിരുന്നു. ജെയിംസ്, നീ എന്നോട് പറയാത്ത എന്തെങ്കിലുമുണ്ടോ? നീ മറന്നുപോയ എന്തെങ്കിലും? ജെയിംസിന് ഒരു കോപം തോന്നി, പക്ഷേ അത് വിഴുങ്ങി. ഇല്ല എല്ലനേന, ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞു. അവൾ അവന്റെ നേരെ തിരിഞ്ഞു. അവളുടെ മുഖഭാവം വായിക്കാൻ പറ്റുന്നില്ല. നീ അടുത്തിടെ വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു. ഉറപ്പാണോ? നീ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നീ എന്നോട് പറയുമായിരുന്നു, അല്ലേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജെയിംസ് ഉദ്ദേശിച്ചതിലും ഉച്ചത്തിൽ പറഞ്ഞു. എല്ലനേനർ ഞെട്ടി. കുറ്റബോധം അവനിൽ നിറഞ്ഞു. അവൻ തന്റെ സ്വരം മയപ്പെടുത്തി. ക്ഷമിക്കണം, ഞാൻ അലറാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ നീ എന്നെ വിശ്വസിക്കണം എല്ലനേന. എനിക്ക് ഈ സ്ത്രീയെ അറിയില്ല. അവൾ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ല. എല്ലനേന പതുക്കെ തലയാട്ടി. പക്ഷേ അവളുടെ കണ്ണുകളിൽ സംശയം അവശേഷിച്ചു. ശരി ജെയിംസ്, ഇപ്പോൾ ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. ആ രാത്രി ജെയിംസ് സീലിംഗിലേക്ക് ഉറ്റുനോക്കി ഉണർന്നിരുന്നു. എല്ലനേന അവന്റെ അരികിൽ ഉറങ്ങുകയായിരുന്നു. അവളുടെ ശ്വാസോച്ഛ്വാസം മൃദുവായും സ്ഥിരമായുമായിരുന്നു. പക്ഷേ അവളുടെ മുൻവാക്കുകൾ അവന്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. നിങ്ങൾക്ക് ഉറപ്പാണോ? അവൻ അങ്ങനെയല്ല. സത്യം. സ്റ്റാൻഡണിന്റെയും ഹാരോവിന്റെയും നിരന്തരമായ സമ്മർദ്ദം അവന്റെ ചിന്തകളിലേക്ക് കടന്നുവന്നു. ഓരോ യാദൃശ്ചികതയും ഉത്തരം ലഭിക്കാത്ത ഓരോ ചോദ്യവും അവയെല്ലാം അവന് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നിലേക്ക് വിരൽ ചൂണ്ടി. ഏറ്റവും മോശം കാര്യം, അവന്റെ മനസ്സിന്റെ പിന്നിൽ ഒരു ചെറിയ വഞ്ചനാപരമായ ശബ്ദം ഒരുപക്ഷെ എങ്ങനെയോ ഡിറ്റക്റ്റീവുകൾ ശരിയായിരിക്കാമെന്ന് മന്ത്രിച്ചു. പുലർച്ചെ രാത്രി 2 മണിക്ക് ഫോൺ വീണ്ടും മുഴങ്ങി. ജെയിംസ് നിവർന്നുനിന്നു. അവന്റെ ഹൃദയം നെഞ്ചിലിടിച്ചു. എല്ലനേന അവന്റെ അരികിൽ ഇളകി. പൊരുത്തമില്ലാത്ത എന്തോ പിറുപിറുത്തു. വിറക്കുന്ന കൈകളോടെ അവൻ റിസീവറിനായി കൈനീട്ടി. ഹലോ. അവന്റെ ശബ്ദം ഹോറോ ആയിരുന്നു. നിശബ്ദത. ഇത് ആരാണ്? അവൻ ചോദിച്ചു. അവന്റെ ശബ്ദം ഉയർന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പ്രതികരണമൊന്നുമില്ല. നിശ്ചലതയുടെ നേരിയ ശബ്ദം മാത്രം. ജെയിംസ് ഫോൺ താഴെയിട്ടു. കൈകൾ വിറച്ചു. എല്ലനേന ഇപ്പോൾ ഉണർന്നിരുന്നു. ആശങ്കാകുലനായ ഭാവത്തോടെ എഴുന്നേറ്റിരുന്നു. ഡബിൾ ക്വോട്ട്. ജെയിംസ്, ആരായിരുന്നു അത്? ആരുമില്ല. അയാൾ പിറുപിറുത്തു. അയാളുടെ ശബ്ദം പൊള്ളയായി. വീണ്ടും ഒരു നിശബ്ദ വിളി. എല്ലനേന തന്റെ കൈയിലേക്ക് നീട്ടി. ജെയിംസ്, ഇത് നിയന്ത്രണാതീതമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡിറ്റക്റ്റീവുകളോട് പറയണം. അയാൾ തലയാട്ടി. അവർ അത് എനിക്കെതിരെ കൂടുതൽ ഇന്ധനമായി ഉപയോഗിക്കും. എനിക്ക് കഴിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോഴും എല്ലനേന പറഞ്ഞത് ശരിയാണെന്ന് ജെയിംസിനറിയാമായിരുന്നു. കോളുകൾ യാദൃശ്ചികമായിരുന്നില്ല. ആരോ എങ്ങനെയോ അദ്ദേഹത്തിന് ഒരു സന്ദേശം അയക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചോദ്യം ആരാണ്, എന്തുകൊണ്ട് എന്നതായിരുന്നു. പിറ്റേന്ന് രാവിലെ ജെയിംസ് സ്വന്തം വധശിക്ഷയിലേക്ക് നടക്കുന്നതുപോലെ തോന്നി. നിശബ്ദമായ ഫോൺ കോളിന്റെ ഭാരം അദ്ദേഹത്തെ വളരെയധികം സമ്മർദ്ദത്തിലാക്കി. പ്രഭാതഭക്ഷണ സമയത്ത് എല്ലനേന കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും മുറിയിലെ പിരിമുറുക്കം അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. അവളുടെ ആശങ്ക കാഴ്ചയുടെ അരികിൽ ഒരു ഭൂതം പോലെയായിരുന്നു. അത് അവനെ കോണിൽ കുറ്റബോധം, ഭ്രമണം എന്നിവ അനുഭവിപ്പിച്ചതിൽ അയാൾക്ക് വെറുപ്പ് തോന്നി. ജോലിസ്ഥലത്ത് എത്തിയപ്പോൾ പതിവ് ശ്രദ്ധ തിരിക്കാനായില്ല. ടൈപ്പ്റൈറ്ററുകളുടെ പരിചിതമായ ശബ്ദവും സംഭാഷണത്തിന്റെ മൂളലും മറ്റൊരു മുറിയിൽ റേഡിയോ പ്ലേ ചെയ്യുന്നതുപോലെ ദൂരെയായി തോന്നി. പുലർച്ചെയോടെ വീണ്ടും റിംഗ് ചെയ്യുമെന്ന് പകുതി പ്രതീക്ഷിച്ച് അയാൾ തന്റെ ഡെസ്ക് ഫോണിലേക്ക് ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. ഉച്ചകഴിഞ്ഞാണ് സ്റ്റാൻഡൻ വിളിച്ചത്. ഡബിൾ ക്വോട്ട്, മിസ്റ്റർ മെർസർ, സ്റ്റാൻഡൻ തന്റെ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ അകത്തേക്ക് വരണം. ഡബിൾ ക്വോട്ട്. ജെയിംസ് പല്ലുകടിച്ചു. ഡിറ്റക്ടീവ്, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും, സ്റ്റാൻഡൻ മറുപടി നൽകി, ഒരു താളവും തെറ്റാതെ. പക്ഷേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ സംഭവവികാസം നമുക്കുണ്ട്. എന്ത് വികസനം? ജെയിംസ് ചോദിച്ചു, തൊണ്ടയിടറുന്നു. പരിസരത്തേക്ക് വരൂ, സ്റ്റാൻഡൻ പറഞ്ഞു. ഞാനെല്ലാം വിശദീകരിക്കാം. ജെയിംസ് കണ്ണുകൾ അടച്ചു, കൈ റിസീവറിൽ മുറുകെ പിടിച്ചു. ശരി, ഞാനവിടെ ഉണ്ടാകും. അവനെത്തിയപ്പോൾ സ്റ്റാൻഡൻ അതേ ഇടുങ്ങിയ ചോദ്യം ചെയ്യൽ മുറിയിൽ അവനെ കാത്തിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഹാരോവിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പകരം സ്റ്റാൻഡൻ തനിച്ചായിരുന്നു. അവന്റെ മുന്നിലുള്ള മേശപ്പുറത്ത് ഒരു ഫോൾഡർ വിരിച്ചു. ഡബിൾ ക്വോട്ട്, ഇരിക്കൂ, സ്റ്റാൻഡൻ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. ജെയിംസ് വയറു കലങ്ങിക്കൊണ്ടിരുന്നു. ഇത് എന്തിനെക്കുറിച്ചാണ്? സ്റ്റാൻഡൻ മുന്നോട്ട് ചാഞ്ഞു കൈകൾ കൂട്ടിപ്പിടിച്ചു. വിവിയൻ ഗ്രാൻഡിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയ റൂബി മോതിരം കണ്ടെത്തിയെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും. ജെയിംസിന്റെ നാടിമിടിപ്പ് വേഗത്തിലായി. അത് മൂന്നാഴ്ച മുമ്പ് നഗരത്തിലെ ഒരു ചെറിയ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ജെയിംസിനെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ട് സ്റ്റാൻഡൻ പറഞ്ഞു. പണമായി പണം നൽകി. ജെയിംസ് മുഖം ചുളിച്ചു. അപ്പോൾ അതും ഞാനുമായി എന്താണ് ബന്ധം? സ്റ്റാൻഡൻ പുഞ്ചിരിച്ചു. ഫോൾഡറിൽ നിന്ന് ഒരു കടലാസ് കഷണം എടുത്ത് മേശപ്പുറത്ത് നീക്കി. വാങ്ങിയ അതേ ദിവസം തന്നെ തീയതിയുള്ള ജ്വല്ലറി ഷോപ്പിൽ നിന്നുള്ള ഒരു രസീതായിരുന്നു അത്. അടിയിൽ എഴുതിയിരിക്കുന്നത് ജെയിംസിന്റെ വയറു വീഴ്ത്തുന്ന ഒരു പേരാണ്. ജെയ്മർസർ. ജെയിംസ് രസീതിലേക്ക് നോക്കി. അവന്റെ കൈകൾ തണുത്തു. ഇതൊരു തെറ്റായിരിക്കണം. അങ്ങനെയാണോ? സ്റ്റാൻഡൻ തല ചരിച്ചു ചോദിച്ചു. കാരണം അത് എനിക്ക് വളരെ വ്യക്തമായി തോന്നുന്നു. ഞാൻ ഈ മോതിരം വാങ്ങിയില്ല, ജെയിംസ് പറഞ്ഞു. അവന്റെ ശബ്ദമുയർന്നു. ഞാൻ ആ കടയിൽ പോലും പോയിട്ടില്ല. ഉറപ്പാണോ? സ്റ്റാൻഡൻ പരിഹാസത്തോടെ പറഞ്ഞു. ആളുകൾ എന്താണ് മറക്കുന്നതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. ഞാനത് വാങ്ങിയില്ല, ജെയിംസ് ആവർത്തിച്ചു, നെഞ്ചുമുറുക്കി. ആരെങ്കിലും എന്റെ പേര് ഉപയോഗിച്ചിരിക്കണം. സ്റ്റാൻഡൻ തോളിൽ കുലുക്കി. ഒരുപക്ഷെ. അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങിയിരിക്കാം. നിങ്ങളത് സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജെയിംസ് അവന്റെ കാലുകളിലേക്ക് വെടിവെച്ചു. എനിക്കിത് മതിയായിരുന്നു. ദുർബലമായ യാദൃശ്ചികതകളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് എന്നെ ഇങ്ങോട്ട് വലിച്ചിഴക്കാൻ കഴിയില്ല. ജെയിംസിന്റെ പൊട്ടിത്തെറിയിൽ അസ്വസ്ഥനായി സ്റ്റാൻഡൻ തന്റെ കസേരയിൽ ചാരി നിന്നു. ഇതാണ് കാര്യം, മിസ്റ്റർ മെർസർ. ഒരു സ്ത്രീ മരിച്ചു. മരിക്കുന്നതിനു മുമ്പ് അവൾ നിങ്ങളെ വിളിച്ചു. ഇപ്പോൾ നിങ്ങളെ അവളുമായി ബന്ധിപ്പിക്കുന്ന ഒരു മോതിരം ഞങ്ങളുടെ പക്കലുണ്ട്. യാദൃശ്ചികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് എന്തോ മറക്കാനുണ്ടെന്ന് തോന്നുന്നു. ജെയിംസ് തലയാട്ടി, കൈകൾ മുഷ്ടിച്ചുരുട്ടി. എനിക്ക് അവളെ അറിയില്ല. ഞാൻ ആ മോതിരം വാങ്ങിയില്ല. ഞാനൊരു തെറ്റും ചെയ്തില്ല. സ്റ്റാൻഡൻ ചെറുതായി പുഞ്ചിരിച്ചു. ശരി, മിസ്റ്റർ മെർസർ, നിങ്ങളുടെ ഇഷ്ടം പോലെ പറയൂ. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് വ്യക്തമാക്കേണ്ട സമയമായി. കാരണം നമ്മൾ എല്ലാ ഡോട്ടുകളും ബന്ധിപ്പിച്ചുകഴിഞ്ഞാൽ വളരെ വൈകും. ഒരു ദിവസത്തിനുള്ളിൽ ജെയിംസ് പ്രദേശം വിട്ടു. രസീദ് അവനെ ഉലച്ചു. അവന്റെ പേര് എങ്ങനെ അതിലിടാൻ കഴിയുമായിരുന്നു? ആരെങ്കിലും അത് കെട്ടിച്ചമച്ചതാണോ? അവനെ കെട്ടിച്ചമച്ചതാണോ? ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ കോപാകുലനായ കടന്നലുകളെപ്പോലെ മുഴങ്ങി. എത്ര ശ്രമിച്ചിട്ടും അവ മാറ്റാൻ അവന് കഴിഞ്ഞില്ല. അവൻ വീട്ടിലെത്തിയപ്പോൾ എല്ലനേന മുഖം വിളറി. സ്വീകരണമുറിയിൽ അവനെ കാത്തിരിക്കുകയായിരുന്നു. ഡബിൾ ക്വോട്ട്, എന്താണ് സംഭവിച്ചത്? അവൻ വാതിലിലൂടെ നടന്ന നിമിഷം അവൾ ചോദിച്ചു. ജെയിംസ് മടിച്ചു, പിന്നെ അവളുടെ അരികിലുള്ള സോഫയിൽ ചാരി. മോതിരം, രസീദ്, സ്റ്റാൻഡന്റെ നിരന്തരമായ ആരോപണങ്ങൾ എന്നിവയെക്കുറിച്ച് അവൻ അവളോട് എല്ലാം പറഞ്ഞു. അവൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും എല്ലനേന വിശാലവും അവിശ്വാസം നിറഞ്ഞതുമായ കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഡബിൾ ക്വോട്ട്, ഇത് ഭ്രാന്താണ്, അവൾ പറഞ്ഞു. നീ ആ മോതിരം വാങ്ങിയില്ലല്ലോ അല്ലേ? ഇല്ല, ജെയിംസ് ഉറച്ചു പറഞ്ഞു. പക്ഷേ ആരോ അത് ഞാൻ വാങ്ങിയതുപോലെ വരുത്താൻ ശ്രമിക്കുകയാണ്. ആരാണ് അത് ചെയ്യുക? എല്ലനേനയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട്? എനിക്കറിയില്ല, ജെയിംസ് സമ്മതിച്ചു. പക്ഷേ അത് ആരായാലും അവർ വളരെ നല്ല ജോലിയാണ് ചെയ്യുന്നത്. എല്ലനേന അവന്റെ കൈ പിടിച്ചു, മുറുകെ പിടിച്ചു. നമുക്ക് ഇത് മനസ്സിലാക്കാം, ജെയിംസ്. നിങ്ങൾക്കതിലൊരു പങ്കുമില്ലെന്ന് ഞങ്ങൾ തെളിയിക്കും. അവളുടെ വാക്കുകൾ ആശ്വാസം പകരാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു, പക്ഷേ ജെയിംസിന് മനസ്സിന്റെ പിന്നിലെ അവഗണിക്കപ്പെട്ട സംശയം മാറ്റാൻ കഴിഞ്ഞില്ല. തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് സത്യം കണ്ടെത്തുന്നതുപോലെ എളുപ്പമല്ലെങ്കിലോ? സത്യം അയാൾ നേരിടാൻ തയ്യാറാകാത്ത ഒന്നാണെങ്കിലോ? അവസാനമായി സമാധാനം അനുഭവിച്ചത് ജെയിംസിന് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലെ ലളിതമായ സുഖസൗകര്യങ്ങൾ, റേഡിയേറ്ററിന്റെ നിശബ്ദമായ മൂളൽ, രാവിലെ കാപ്പി ഉണ്ടാക്കുന്നതിന്റെ ഗന്ധം എന്നിവ പോലും ചുറ്റുമുള്ള വർദ്ധിച്ചുവരുന്ന കൊടുങ്കാറ്റിൽ മലിനമായി. അവന്റെ പേരുള്ള രസീത് അവന്റെ ജീവിതത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തി. എല്ലനേനയുടെ അവനിലുള്ള വിശ്വാസം ഉപരിതലത്തിൽ ഉറച്ചുനിന്നു. വിള്ളലുകൾ രൂപപ്പെടുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞു. അവൾ അത് നേരിട്ട് പറഞ്ഞില്ല, പക്ഷേ അവളുടെ കണ്ണുകൾ തന്നിൽ തന്നെ തങ്ങിനിൽക്കുന്നത് ജെയിംസിന് മനസ്സിലായി. അയാൾക്ക് പേരിടാൻ കഴിയാത്ത എന്തോ ഒന്ന് തിരയുന്നത്. അവളുടെ ചോദ്യങ്ങൾ കൂടുതൽ പതിവായി, അവളുടെ നിശബ്ദത കൂടുതൽ കനത്തു. അയാൾക്ക് അവളെ കുറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ സ്ഥാനത്താണെങ്കിൽ അവനും സംശയിക്കുമായിരുന്നു. റിംഗ് ചെയ്ത സംഭവം നടന്ന് 3 ദിവസത്തിനു ശേഷം ആ നിശബ്ദതകളിൽ ഒന്നിന്റെ മധ്യത്തിലാണ് ഫോൺ വീണ്ടും ശബ്ദിച്ചത്. ജെയിംസ് മരവിച്ചു. മുറിയിലൂടെ കത്തിപ്പോലെ ശബ്ദം മുറിഞ്ഞു. ഡൈനിംഗ് ടേബിളിൽ ഇരുന്ന എല്ലനേന അവനെ രൂക്ഷമായി നോക്കി. നിങ്ങൾക്കത് മനസ്സിലാകുമോ? മുറി മുറിച്ചുകടക്കുമ്പോൾ ഫോണിലേക്ക് പോകുമ്പോൾ അവന്റെ കാലുകൾ നയിച്ചതായി തോന്നി. കൈവിറക്കുന്ന തരത്തിൽ അവൻ റിസീവർ എടുത്തു. ഹലോ. ഒരു ഇടവേള, പിന്നെ ഒരു ശബ്ദം, താഴ്ന്ന, ശാന്തമായ, തെറ്റില്ലാത്ത. മിസ്റ്റർ മെർസർ, ജെയിംസ് പല്ലുകടിച്ചു. സ്റ്റാൻഡൻ, ഞങ്ങൾക്ക് മറ്റൊരു പുരോഗതിയുണ്ട്, സ്റ്റാൻഡൻ പറഞ്ഞു. നിങ്ങൾക്കറിയണമെന്ന് തോന്നി. ഇനി എന്താണ്? ജെയിംസ് ചോദിച്ചു, അവന്റെ ശബ്ദത്തിൽ വ്യക്തമായ ക്ഷീണം. മോതിരം വാങ്ങിയത് ഞങ്ങൾ കണ്ടെത്തി, ആ ഇടപാട് ഓർക്കുന്ന ഒരു സെയിൽസ് അസോസിയേറ്റ്, സ്റ്റാൻഡൻ ദേഷ്യത്തോടെ കാഷ്വൽ സ്വരത്തിൽ പറഞ്ഞു. വാങ്ങുന്നയാൾ നിങ്ങളെപ്പോലെയാണെന്ന് തോന്നുന്നു. ജെയിംസിന്റെ ഹൃദയം തകർന്നു. അത് അസാധ്യമാണോ? സ്റ്റാൻഡൻ പറഞ്ഞു, നോക്കൂ മെർസർ, നീ മോതിരം വാങ്ങിയോ അതോ ആരെങ്കിലും നമ്മളുമായി കളിക്കുകയാണോ എന്നത് എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പ്രധാനം ഇതിന്റെ അടിത്തട്ടിലേക്ക് കടക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ. നീ നാളെ രാവിലെ വരുന്നു. ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്, ചില ഉത്തരങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ജെയിംസ് ഫോൺ മുറുകെ പിടിച്ചു. അവന്റെ കാൽമുട്ടുകൾ വെളുത്തു. ഞാനത് വാങ്ങിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ആരോ എന്നെ ഫ്രെയിം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല, സ്റ്റാൻഡൻ മൃദുവായി പറഞ്ഞു. പകൽ 9 മണിന് കാണാം. ലൈൻ പോയി. ജെയിംസ് റിസീവർ അടിച്ചു. മുറിയിലാകെ ശബ്ദം മുഴങ്ങി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലനേനെ തന്നെ നോക്കുന്നത് കണ്ടു. അവളുടെ മുഖം വിളറി. അതെന്താണ്? ജ്വല്ലറി സ്റ്റോറിലെ ഒരു ക്ലറർ എന്നെ വാങ്ങുന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞുവെന്ന് അവർ പറയുന്നു, ജെയിംസ് പറഞ്ഞു. അവന്റെ ശബ്ദം വിറച്ചു. നാളെ ഞാൻ അകത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എലനോർ നിന്നു, ഭയവും ദൃഢനിശ്ചയവും കലർന്ന മുഖഭാവത്തോടെ. ജെയിംസ്, ഇത് നിർത്തണം. ആരാണ് നിങ്ങളോട് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. എനിക്കറിയാം, ജെയിംസ് പറഞ്ഞു. പക്ഷേ എങ്ങനെ? ഇതിനു പിന്നിൽ ആരാണോ ഉള്ളത്, അവൻ എന്നേക്കാൾ 3 പടി മുന്നിലാണ്. എല്ലനേന മടിച്ചു. എന്നിട്ട് പറഞ്ഞു, റെസ്റ്റോറന്റിലെ ആരെങ്കിലും ആണെങ്കിലോ? ജെയിംസ് മുഖം ചുളിച്ചു. അവൾ മാർസൽ. അതെ, എല്ലനേന പറഞ്ഞു. നീയും വിവിയനും അവിടെ പതിവായി പോകുന്നവരാണെന്ന് നീ പറഞ്ഞു. ആരെങ്കിലും നിങ്ങളെ കണ്ട് ഒരു അനുമാനമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കാൻ തീരുമാനിച്ചാലോ? ജെയിംസ് ഇത് പരിഗണിച്ചു. അത് അത്ര വലിയ കാര്യമല്ലായിരുന്നു, പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന ഉത്തരങ്ങളുടെ ശൂന്യതയേക്കാൾ നല്ലതായിരുന്നു അത്. ഡബിൾ കോട്ട്, ഇത് ഒരു ശ്രമം നടത്തേണ്ടതാണ്, അദ്ദേഹം പറഞ്ഞു. നാളെ ഞാൻ ആ പ്രദേശത്തിനു മുമ്പ് അവിടെ പോകും. ആരെങ്കിലും എന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാകാം. പിറ്റേന്ന് രാവിലെ ഷിയ മാർസൽ തുറന്ന ഉടനെ ജെയിംസ് അവിടെ എത്തി. വെണ്ണയുടെയും വെളുത്തുള്ളിയുടെയും പരിചിതമായ ഗന്ധം വായുവിലൂടെ ഒഴുകി. പക്ഷേ ഇപ്പോൾ ആ സ്ഥലം അയാൾക്ക് അന്യമായി തോന്നി. ഓരോ മേശയും കസേരയും പറയാത്ത കുറ്റങ്ങളുടെ ഭാരം വഹിച്ചു. ഒരു യുവ വെയിറ്റർ അവനെ സമീപിച്ചു. അവന്റെ മുഖം തിരിച്ചറിയുന്ന പ്രകാശത്താൽ പ്രകാശിച്ചു. മിസ്റ്റർ മെർസർ, കുറച്ചുനാളായി നിങ്ങളെ കണ്ടിട്ടില്ല. ജെയിംസ് ഒരു പുഞ്ചിരി നിർബന്ധിച്ചു. അതെ, തിരക്കുള്ള 1 മാസമായി. പറയുക, ഞാൻ ആശ്ചര്യപ്പെട്ടു. ഇവിടെ വന്നിരുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇരുണ്ട മുടി, 30 വയസ്സിന്റെ മധ്യത്തിലുള്ള സുന്ദരി, വിവിയൻ ഗ്രാൻഡ്. വെയിറ്ററുടെ പുഞ്ചിരി മങ്ങി. തീർച്ചയായും ഞാൻ അവളെ ഓർക്കുന്നു. അവൾ ജനാലയ്ക്കരികിൽ ഇരിക്കാറുണ്ടായിരുന്നു, പക്ഷേ ശരിക്കും നിശബ്ദയായിരുന്നു, അധികം സംസാരിച്ചില്ല. ജെയിംസിന്റെ നാടിമിടിപ്പ് വേഗത്തിലായി. അവൾ എപ്പോഴെങ്കിലും എന്നെ പരാമർശിക്കുകയോ ഇവിടെ അറിയാവുന്ന ആരെയെങ്കിലും കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വെയിറ്റർ തലയാട്ടി. എനിക്ക് ഓർമ്മയില്ല. അവൾ മിക്കവാറും സ്വയം ഒതുങ്ങി. ജെയിംസ് മറ്റൊരു സമീപനം പരീക്ഷിച്ചു. ഞങ്ങളെ ഇവിടെ ഒരേ സമയം കണ്ടതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനും വിവിയനും. വെയിറ്റർ നെറ്റിച്ചുളിച്ചു, ചിന്തിച്ചു. ഒരുപക്ഷേ 1-2 തവണ, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. ഉറപ്പിച്ചു പറയൂ. കുറച്ചു നാളായി. ജെയിംസിന്റെ തോളുകൾ തളർന്നു. നിരാശയുടെ ഭാരം തന്റെ മേൽ പതിക്കുന്നത് അയാൾക്ക് തോന്നി. പക്ഷേ അയാൾ പോകുന്നതിനു മുമ്പ് വെയിറ്റർ പറഞ്ഞു, നിൽക്കൂ, എന്തോ വിചിത്രമായ ഒന്നുണ്ടായിരുന്നു. ജെയിംസ് തിരിഞ്ഞു. എന്ത്? രണ്ടാഴ്ച മുമ്പ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടുവന്നു. വെയിറ്റർ പറഞ്ഞു, ശരിക്കും മൂർച്ചയുള്ള ഒരു അഭിഭാഷകനെപ്പോലെയോ മറ്റോ. നിങ്ങളുടെ ഷെഡ്യൂൾ ഇവിടെ അറിയണമെന്ന് അയാൾ പറഞ്ഞു. അത് വിചിത്രമാണെന്ന് ഞാൻ കരുതി, പക്ഷേ അദ്ദേഹം അത് ജോലിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അതിനാൽ ജെയിംസിന് ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അദ്ദേഹം നിങ്ങൾക്ക് പേര് നൽകിയോ? വെയിറ്റർ തലയാട്ടി. ഇല്ല, പക്ഷേ അദ്ദേഹം ഒരു വലിയ ടിപ്പ് നൽകി. ശരിക്കും നിർബന്ധബുദ്ധിയോടെ തോന്നി. ജെയിംസ് തലയാട്ടി, മനസ്സ് തുടിച്ചു. അദ്ദേഹം വെയിറ്ററോട് നന്ദി പറഞ്ഞു. റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി കാര്യങ്ങൾ ശരിയായ സ്ഥാനത്ത് വരാൻ തുടങ്ങി. ആരോ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു, അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചു. അത് ആരായാലും അവൻ കുറ്റക്കാരനാണെന്ന് ഉറപ്പാക്കാൻ അവർ വളരെയധികം ശ്രമിച്ചു. പക്ഷേ എന്തുകൊണ്ട്? ജെയിംസ് പരിസരത്ത് എത്തിയപ്പോഴേക്കും ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദൃഢനിശ്ചയം അയാൾക്ക് തോന്നി. സ്റ്റാൻഡൻ തന്റെ പതിവ് പുഞ്ചിരിയോടെ അവനെ സ്വാഗതം ചെയ്തു. പക്ഷേ സംസാരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് ജെയിംസ് അവനെ വിച്ഛേദിച്ചു. ഡിറ്റക്ടീവ്, ജെയിംസ് ഉറച്ചു പറഞ്ഞു, ആരോ എന്നെ പിന്തുടരുകയും എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. സ്റ്റാൻഡൻ പുരികം ഉയർത്തി, പോകൂ. ജെയിംസ് ഒരു ദീർഘനിശ്വാസമെടുത്തു. ഷിയ മാസിലെ ഒരു വെയിറ്റർ പറഞ്ഞു, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരാൾ എന്നെക്കുറിച്ചും എന്റെ ഷെഡ്യൂളിനെക്കുറിച്ചും എന്റെ ശീലങ്ങളെക്കുറിച്ചും ചോദിച്ചു വന്നിരുന്നു. അവൻ ആരായാലും നിങ്ങൾ അന്വേഷിക്കേണ്ടത് അവനെയാണ്. സ്റ്റാൻഡന്റെ പുഞ്ചിരി മങ്ങി. യഥാർത്ഥ താൽപര്യമുള്ള ഒരു നോട്ടം വന്നു. നിങ്ങൾക്ക് ഒരു പേരുണ്ടോ? ഇതുവരെ ഇല്ല, ജെയിംസ് സമ്മതിച്ചു. പക്ഷേ സത്യം കണ്ടെത്തുന്നതിൽ നിങ്ങൾ ഗൌരവമുള്ള ആളാണെങ്കിൽ ഒരുപക്ഷെ എന്നെ പിന്തുടരുന്നത് നിർത്തി യഥാർത്ഥ സംശയിക്കപ്പെടുന്നയാളെ പിന്തുടരാൻ തുടങ്ങേണ്ട സമയമായിരിക്കാം. സ്റ്റാൻഡൻ തന്റെ കസേരയിൽ ചാരി ജെയിംസിനെ വളരെ നേരം പഠിച്ചു. പിന്നെ അവൻ പതുക്കെ തലയാട്ടി, ഡബിൾ ക്വോട്ട്, ശരി മെർസർ, ഇത് എവിടേക്ക് നയിക്കുമെന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡന്റെ പെരുമാറ്റത്തിലെ മാറ്റം ജെയിംസിന് ഒരു ചെറിയ പ്രതീക്ഷ നൽകി, പക്ഷേ അത് ഹ്രസ്വകാലത്തേക്കായിരുന്നു. ജെയിംസിന്റെ അവകാശവാദങ്ങളോട് കൂടുതൽ തുറന്നുകാണിച്ചെങ്കിലും കൂടുതൽ തെളിവുകളില്ലാതെ ഡിറ്റക്ടീവ് അദ്ദേഹത്തെ വെറുതെ വിടാൻ തയ്യാറായില്ല. ജെയിംസ് പരിസരം വിട്ടുപോകുമ്പോഴും സംശയത്തിന്റെ ഭാരം അവന്റെ ചുമലിൽ ശക്തമായി അമർന്നു. അവന്റെ മനസ്സ് ചോദ്യങ്ങളാൽ നിറഞ്ഞിരുന്നു. ഷിയ മാർസലിൽ അവനെക്കുറിച്ച് ആരാണ് ചോദിച്ചിരുന്നത്? എന്തിനാണ് അവനെ വിവിയൻ ഗ്രാൻഡുമായി ബന്ധിപ്പിക്കാൻ ഇത്രയധികം ശ്രമിച്ചത്? വീട്ടിൽ തിരിച്ചെത്തിയ എല്ലനേന അവനെ കാത്തിരിക്കുകയായിരുന്നു. അവളുടെ ഉത്കണ്ഠ അവളുടെ മുഖത്ത് പതിഞ്ഞു. ഡബിൾ ക്വോട്ട്, എന്താണ് സംഭവിച്ചത്? അവൻ വാതിലിലൂടെ കടന്നയുടനെ അവൾ ചോദിച്ചു. അവർ കേൾക്കാൻ തുടങ്ങി. ജെയിംസ് പറഞ്ഞു, അവൻ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അയാൾക്ക് പൂർണ്ണമായും ഉറപ്പില്ലായിരുന്നു. റെസ്റ്റോറന്റിലെ ആളെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു. അത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കരുതുന്നുണ്ടോ? അവർ അത് തള്ളിക്കളഞ്ഞില്ല, ജെയിംസ് പറഞ്ഞു. പക്ഷേ അവർ എന്നെയും അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. എല്ലനേന കൈകൾ കൂട്ടിപ്പിടിച്ചു സ്വീകരണമുറിയിലൂടെ നടന്നു. ഇത് വളരെക്കാലമായി തുടരുന്നു ജെയിംസ്, ഇത് ചെയ്യുന്നവൻ നിന്നെ നശിപ്പിക്കുന്നതുവരെ നിർത്തില്ല. എനിക്കറിയാം, ജെയിംസ് സോഫയിൽ വീണു പറഞ്ഞു. പക്ഷേ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇത് ആരായാലും അവർ എപ്പോഴും ഒരു പടി മുന്നിലാണ്. എല്ലനേന നിർത്തി. അവളുടെ പുരികം ചുളിഞ്ഞു. മോതിരത്തിന്റെ കാര്യമോ? അവൾ പെട്ടെന്ന് പറഞ്ഞു. ജെയിംസ് മുകളിലേക്ക് നോക്കി. അതെന്താണ്? സ്റ്റാൻഡൻ പറഞ്ഞു, അവർ അത് പിന്തുടരുകയാണെന്ന് അല്ലേ? ആരാണ് അത് വാങ്ങിയതെന്ന് അവർ കണ്ടെത്തിയാൽ ഒരുപക്ഷെ അത് ഈ മനുഷ്യനിലേക്ക് തിരികെ നയിച്ചേക്കാം. ജെയിംസ് ഇത് പരിഗണിച്ച് മുഖം ചുളിച്ചു. അതൊരു നീണ്ട ഷോട്ടായിരുന്നു, പക്ഷേ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതായിരുന്നു. ഞാൻ സ്റ്റാൻഡനെ വിളിക്കാം, അവൻ ഫോണിനായി കൈനീട്ടി പറഞ്ഞു. അടുത്ത ദിവസം സ്റ്റാൻഡൻ വാർത്തയുമായി തിരികെ വിളിച്ചു. മോതിരം വിറ്റ ആഭരണ വ്യാപാരിയെ ഞങ്ങൾ കണ്ടെത്തി, അദ്ദേഹം പറഞ്ഞു. വാങ്ങുന്നയാളെ അയാൾ വ്യക്തമായി ഓർക്കുന്നു. ജെയിംസിന്റെ ഹൃദയം തുടിപൊട്ടി. വാങ്ങുന്നയാൾ നിങ്ങളുടെ വിവരണം, മിസ്റ്റർ മെർസർ, 30കളുടെ മധ്യത്തിൽ, ഇരുണ്ട മുടി, നന്നായി വസ്ത്രം ധരിച്ച, പണമായി പണം നൽകി. ജെയിംസ് മുഖം ചുളിച്ചു. നിങ്ങൾ ഇത് ഇതിനകം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരോ എന്നെ അനുകരിക്കുകയാണ്. ഒരുപക്ഷേ, സ്റ്റാൻഡൻ പറഞ്ഞു. പക്ഷേ രസകരമായ ഭാഗം ഇതാണ്, വാങ്ങുന്നയാൾക്ക് ഒരു വിചിത്രമായ അഭ്യർത്ഥനയുണ്ടെന്ന് ജ്വല്ലറി പറഞ്ഞു. അവർക്ക് മോതിരം കൊത്തിവെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ജെയിംസിന്റെ വയറുമുറുകി. കൊത്തിയെടുത്തതാണോ? അതെ, കൊത്തിയെടുത്തത് എന്താണെന്ന് ഊഹിക്കാമോ? സ്റ്റാൻഡന്റെ ശബ്ദത്തിൽ കടുത്ത സംതൃപ്തി ഉണ്ടായിരുന്നു. എന്റെ എല്ലാ സ്നേഹത്തോടെയും, ജെയിംസിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഇനീഷ്യലുകൾ ഒരു കത്തി വളച്ചൊടിക്കൽ പോലെ തോന്നി. അദ്ദേഹത്തിന് ഇതിന് ഒരു വിശദീകരണവുമില്ല, ഒന്നുമില്ല. ഞാനിത് ചെയ്തില്ല, അദ്ദേഹം കൈകാര്യം ചെയ്തു. എനിക്ക് അവളെ അറിയില്ല. അതാണ് നിങ്ങൾ പറയുന്നത്, സ്റ്റാൻഡൻ കൂളായി മറുപടി പറഞ്ഞു. എന്നാൽ കൊത്തിയെടുത്തയാളുടെ രേഖകൾ മോതിരവും വിൽപ്പന തീയതിയും തമ്മിൽ പൊരുത്തപ്പെടുന്നു. അത് വാങ്ങിയയാൾ അത് ജെയം എന്ന ഇനീഷ്യലുകളുള്ള ഒരാളിൽ നിന്നാണ് വന്നതെന്ന് വിവന് അറിയാമെന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിച്ചു. തിരിച്ചടിക്കാൻ തീരുമാനിച്ച ജെയിംസ് അടുത്ത കുറച്ച് ദിവസങ്ങൾ തന്റെ കാലടികൾ പിന്തുടർന്നു. തന്റെ പേര് വ്യക്തമാക്കാൻ കഴിയുന്ന എന്തെങ്കിലും സൂചന ലഭിക്കാൻ നിരാശനായി അദ്ദേഹം ആഭരണങ്ങൾ സന്ദർശിച്ചു, സ്വയം സൂക്ഷിച്ചു, ആഭരണ വ്യാപാരിയുമായി സംസാരിച്ചു, തന്റെ പേരൊപ്പിട്ടിരുന്ന ലെഡ്ജർ പരിശോധിച്ചു. കൈയക്ഷരം അവന്റേതല്ല, പക്ഷേ അത് സംശയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അതേസമയം സ്റ്റാൻഡൺ വിവിയൻ ഗ്രാൻഡിന്റെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അവൾ വിവാഹിതയായിരുന്നു. അവരുടെ പിരിമുറുക്കമുള്ള ഒരു മീറ്റിംഗിൽ അദ്ദേഹം ജെയിംസിനോട് പറഞ്ഞു, ഭർത്താവിന്റെ പേര് റിച്ചാർഡ് ഗ്രാൻഡ് എന്നാണ്. സമ്പന്നൻ, ഒരു വലിയ കയറ്റുമതി ബിസിനസ് നടത്തുന്നു. അവളുടെ മരണസമയത്ത് അദ്ദേഹം നാട്ടിനു പുറത്തായിരുന്നു. അലിബി പരിശോധിക്കുന്നു അവരുടെ ബന്ധത്തെക്കുറിച്ച്. എന്താണ്? ജെയിംസ് ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ധാരാളം, സ്റ്റാൻഡൺ പറഞ്ഞു. അയൽക്കാർ പറയുന്നത് അവർ ഒരുപാട് വഴക്കിട്ടിരുന്നു എന്നാണ്. അവൾ അവനെ വിട്ടുപോകാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ്. ജെയിംസ് മുന്നോട്ട് ചാഞ്ഞു. അവന്റെ നെഞ്ചിൽ പ്രതീക്ഷയുടെ ഒരു തീപ്പൊരി ജ്വലിച്ചു. ഇതിനു പിന്നിൽ അവളുടെ ഭർത്താവാണെങ്കിലോ? ഒരുപക്ഷെ അവൾ പോകുകയാണെന്ന് അയാൾ കണ്ടെത്തി അത് മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചിരിക്കാം. സ്റ്റാൻഡൺ പുരികം ഉയർത്തി. രസകരമായ സിദ്ധാന്തം. നിങ്ങളെ കള്ളം പറയാൻ അയാൾ ആരെയെങ്കിലും നിയമിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് അർത്ഥവത്താണ് അല്ലേ? ജെയിംസ് പറഞ്ഞു. അയാൾക്ക് ഉദ്ദേശ്യവും വിഭവങ്ങളും ഉണ്ടെന്നും നിങ്ങൾ പറയുന്നതുപോലെ ശക്തനാണെങ്കിൽ എന്നെ പിന്തുടരാനും എന്റെ പേര് കെട്ടിച്ചമക്കാനും ആരെയെങ്കിലും എളുപ്പത്തിൽ നിയമിക്കാമെന്നും. തെളിവ്. സ്റ്റാൻഡൺ തന്റെ നോട്ട്ബുക്കിൽ പേന തട്ടി. അതിന് സാധ്യതയുണ്ട്, അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ നമുക്ക് തെളിവ് ആവശ്യമാണ്. ഡബിൾ ക്വോട്ട്. ആ രാത്രിയിൽ ജെയിംസും എല്ലെല്ലനേനയും സ്വീകരണമുറിയിൽ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ജെയിംസ് മരവിച്ചു. അവന്റെ ഹൃദയം ഇടിക്കുന്നു. പക്ഷേ എല്ലെല്ലനേന അയാൾക്ക് കഴിയുന്നതിനു മുമ്പ് റിസീവർ പിടിച്ചു. ഹലോ, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഒരു നിമിഷം. പിന്നെ അവളുടെ മുഖഭാവം ഇരുണ്ടു. ഇത് ആരാണ്? ജെയിംസ് അവളെ നോക്കി. അവന്റെ നെഞ്ചു മുറുകുന്നു. എന്താണിത്? അവൻ മന്ത്രിച്ചു. എലല്ലനേന ഫോൺ അയാൾക്ക് നീട്ടി. അവളുടെ കൈ വിറച്ചു. അത് അവനാണ്. ജെയിംസ് റിസീവർ എടുത്തു. അവന്റെ ശബ്ദം വിറച്ചു. ഇത് ആരാണ്? മറുവശത്തുള്ള ശബ്ദം ശാന്തമായിരുന്നു, ഏതാണ്ട് രസമായിരുന്നു. മിസ്റ്റർ മെർസർ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ജെയിംസിന്റെ പീഇട്ടി മുറുകി. നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ. ഓ, പക്ഷേ എനിക്ക് ഇതിനകം കഴിഞ്ഞു, ശബ്ദം സുഗമമായി പറഞ്ഞു. തുടക്കം മുതൽ തന്നെ നിങ്ങൾ എന്റെ താളത്തിൽ നൃത്തം ചെയ്യുന്നു. എന്തുകൊണ്ട് എന്നെ? ജെയിംസ് ആവശ്യപ്പെട്ടു. എന്തിനാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കുന്നത്? ഒരു താഴ്ന്ന ചിരി. ദുഷ്ടതയും ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ സൗകര്യപ്രദമായിരുന്നു. അത് വിശ്വസനീയമാക്കാൻ മതിയായ കണക്ഷൻ ആരുമില്ല. പക്ഷേ അത് വ്യക്തിപരമായി എടുക്കരുത് മിസ്റ്റർ മെർസർ. ഇത് വെറും ബിസിനസ്സാണ്. വരി അവസാനിച്ചു. ജെയിംസ് റിസീവറിനെ നോക്കി, മനസ്സു വിറച്ചു. എലനോർ ഒരു നിമിഷം അവന്റെ അരികിലുണ്ടായിരുന്നു. ഡബിൾ ക്വോട്ട്. ആരായിരുന്നു അത്? അവൻ എന്താണ് പറഞ്ഞത്? അത് അവനാണ്, ജെയിംസ് പറഞ്ഞു. അവന്റെ ശബ്ദം പൊള്ളയായി. എല്ലാത്തിനും പിന്നിലുള്ളയാൾ. അവൻ അത് സമ്മതിച്ചു. എല്ലെല്ലനീനയുടെ കണ്ണുകൾ വിടർന്നു. ഡബിൾ ക്വോട്ട്. നമ്മൾ എന്തു ചെയ്യും? ജെയിംസ് താടിയെല്ലു മുറുകെ പിടിച്ചു. അവന്റെ നെഞ്ചിൽ ഒരു തീ ജ്വലിച്ചു. ഞങ്ങൾ തിരിച്ചടിച്ചു. എന്നെ നശിപ്പിക്കാൻ ഞാൻ അവനെ അനുവദിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലെ ഭാരം ഒരു ദുഷ്ടശക്തിയെപ്പോലെ ജെയിംസ് അവനെ സമ്മർദ്ദത്തിലാക്കി. എല്ലെല്ലനീന മണിക്കൂറുകൾക്ക് മുമ്പ് ഉറങ്ങാൻ കിടന്നിരുന്നു. അവനിലുള്ള അവളുടെ വിശ്വാസം തകർന്നു. ഫോൺ അവന്റെ മുന്നിലുള്ള മേശപ്പുറത്ത് നിശബ്ദമായും എളിമയോടെയും ഇരുന്നു. എന്നിട്ടും അത് ഒരു ലോഡ് ചെയ്ത തോക്ക് പോലെ തോന്നി. പിന്നെ അത് മുഴങ്ങി. ജെയിംസ് അതിലേക്ക് നോക്കി. അവന്റെ നാടിമിടിപ്പ് വർദ്ധിച്ചു. മറുവശത്ത് ആരായിരുന്നാലും അവനോടൊപ്പം കളിക്കുകയായിരുന്നു. ഇപ്പോൾ അവന്റെ ജീവൻ വിഴുങ്ങുന്ന കുഴപ്പങ്ങൾ ആസൂത്രണം ചെയ്തു. വിറക്കുന്ന കൈയോടെ അവൻ റിസീവർ എടുത്തു. നിങ്ങൾ സ്ഥിരോത്സാഹിയാണ്, ജെയിംസ് പറഞ്ഞു. അവന്റെ ശബ്ദം താഴ്ന്നതും മൂർച്ചയുള്ളതുമാണ്. ശുഭസായാനം മിസ്റ്റർ മെർസർ. ആ ശബ്ദം മറുപടി നൽകി. സുഗമവും നിയന്ത്രിതവും എപ്പോഴും മേൽക്കൈ പിടിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം. നീ കളി മനസ്സിലാക്കി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി, ജെയിംസ് പറഞ്ഞു. റിച്ചാർഡ് ഗ്രാൻഡ്. ഒരു ഇടവേള, പിന്നെ ഒരു മൃദുലമായ ചിരി. ബുദ്ധിമാനാണ്, പക്ഷേ അല്പം വൈകി അല്ലേ? നീ നിന്റെ ഭാര്യയെ കൊന്നു, ജെയിംസ് പറഞ്ഞു. വാക്കുകൾ അവന്റെ വായിൽ അന്യമായി തോന്നി. പക്ഷേ അവ സത്യമാണെന്ന് അവനറിയാമായിരുന്നു. വീഴ്ച ഏറ്റെടുക്കാൻ നീ എന്നെ സജ്ജമാക്കി. വളരെ നല്ലത്, ഗ്രാൻഡ് പറഞ്ഞു. അവന്റെ സ്വരത്തിൽ പരിഹാസം നിറഞ്ഞു. സൂക്ഷ്മമായ വിശദാംശങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായെങ്കിലും അത് അവളെക്കുറിച്ചല്ല. നിങ്ങൾ സൗകര്യപ്രദമായിരുന്നു, അതെ, പക്ഷേ അത്യാവശ്യവുമായിരുന്നു. എന്തുകൊണ്ട്? ജെയിംസ് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് ഞാൻ? മിസ്റ്റർ മെർസർ, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നതിനാൽ. നിങ്ങൾ എല്ലായ്പ്പോഴും ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തായിരുന്നു. ഒരേ റെസ്റ്റോറന്റിൽ ഇരുന്നു. അവളുടെ നോട്ടം നിങ്ങളിൽ തങ്ങി നിൽക്കുന്നു. എനിക്ക് അത് കാണാൻ കഴിയുന്നത്ര സമയം. അസൂയ ഒരു പുരുഷനോട് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ജെയിംസ് റിസീവർ മുറുകെ പിടിച്ചു. അവന്റെ മുട്ടുകൾ വെളുത്തു. ഇത് നിങ്ങളുടെ അഹങ്കാരത്തെക്കുറിച്ചായിരുന്നു. അത് നിയന്ത്രണത്തെക്കുറിച്ചായിരുന്നു, ഗ്രാൻഡ് പറഞ്ഞു. അവന്റെ ശബ്ദം കഠിനമാകുന്നു. വിവിയൻ എന്നെ ഉപേക്ഷിക്കാൻ പോകുകയായിരുന്നു. ഞാൻ അവൾക്ക് നൽകിയ ജീവിതത്തിൽ അവൾ മടുത്തു. എന്തിനുവേണ്ടി? നിങ്ങളെപ്പോലെ അർത്ഥശൂന്യമായ പ്രണയബന്ധങ്ങളെ പിന്തുടരാൻ. ഇല്ല മിസ്റ്റർ മെർസർ, വഞ്ചനയ്ക്ക് ഒരു വിലയുണ്ടെന്ന് അവൾ പഠിക്കേണ്ടി വന്നു. ഞാൻ ഒരിക്കലും, ജെയിംസ് തുടങ്ങി. പക്ഷേ ഗ്രാൻഡ് അവനെ വെട്ടിക്കളഞ്ഞു. നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല, ഗ്രാൻഡ് പറഞ്ഞു. നിങ്ങൾ ഒരു അശ്ലീലമായിരുന്നു, മിസ്റ്റർ മെർസർ, ഒരു വലിയ ഗെയിമിലെ ഒരു കലാസൃഷ്ടി. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റി. ജെയിംസിന് പ്രതികരിക്കാൻ കഴിയുന്നതിനു മുമ്പ് വരികൾ നിലച്ചു. ആ രാത്രി ജെയിംസ് ഉറങ്ങിയില്ല. സംഭാഷണം വീണ്ടും ആവർത്തിക്കാൻ അദ്ദേഹം മണിക്കൂറുകൾ ചെലവഴിച്ചു. ഒടുവിൽ കഷണങ്ങൾ ശരിയായി. ഗ്രാൻഡിന്റെ അസൂയ, നിയന്ത്രണത്തിനുള്ള ആവശ്യം, ഭാര്യയെ നശിപ്പിക്കാനും ജെയിംസിനെ ബലിയാടാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത പദ്ധതി, എല്ലാം യോജിച്ചു. പക്ഷേ ഗ്രാൻഡ് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ജെയിംസ് വഴക്കിട്ടിട്ടില്ല. അടുത്ത ദിവസം ജെയിംസ് സ്റ്റാൻഡനുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാം മേശപ്പുറത്ത് വെച്ചു. ഫോൺ കോളുകൾ, ഗ്രാൻഡുമായുള്ള സംഭാഷണം, ഷിയാമർ സെല്ലിൽ തന്നെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ആളെക്കുറിച്ചുള്ള നീണ്ടുനിൽക്കുന്ന ചോദ്യങ്ങൾ. സ്റ്റാൻഡൻ ശ്രദ്ധയോടെ കേട്ടു. അവന്റെ മുഖഭാവം വായിക്കാൻ കഴിയുന്നില്ല. ഗ്രാൻഡ് നിങ്ങളെ കള്ളം പറഞ്ഞതായി സമ്മതിച്ചുവെന്ന് നിങ്ങൾ പറയുകയാണോ? ജെയിംസ് പറഞ്ഞു. അതെ, ജെയിംസ് പറഞ്ഞു. പക്ഷേ അവൻ ശ്രദ്ധാലുവാണ്. അവൻ ഒരു കടലാസ് പാത പോലും അവശേഷിപ്പിക്കില്ല. ഡബിൾ കോട്ട്. സ്റ്റാൻഡൻ പതുക്കെ തലയാട്ടി. ഇതൊരു തുടക്കമാണ്. നീ പറയുന്നതുപോലെ അവൻ അഹങ്കാരിയാണെങ്കിൽ ഒടുവിൽ അവൻ വഴുതി വീഴും. ജെയിംസിന്റെ ശ്വാസം മുട്ടൽ. ഒടുവിൽ അത് പോരാ. എന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുഴിച്ചുമൂടിക്കൊണ്ടിരിക്കും, സ്റ്റാൻഡൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. ജെയിംസ് നിരാശ തിളച്ചുമറിയുമ്പോൾ നിന്നു. ക്ഷമയോ? ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. അതിനിടയിൽ എന്റെ ഭാര്യ എന്നെ വിശ്വസിക്കുന്നില്ല. എന്റെ പ്രശസ്തി തകർന്നു. ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഡബിൾ കോട്ട്. സ്റ്റാൻഡൻ നെടുവീർപ്പിട്ടു. നമുക്ക് അവനെ പിടിക്കാം, മെർസർ, പക്ഷേ നീ ഞങ്ങളെ നമ്മുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം. ആഴ്ചകൾ കടന്നുപോയി. സ്റ്റാൻഡനും സംഘവും നിശബ്ദമായി ഗ്രാൻഡിനെ അന്വേഷിക്കാൻ തുടങ്ങി. അവന്റെ അലിബിയുടെ നൂലുകൾ അഴിച്ചുമാറ്റി അവൻ ഉപേക്ഷിച്ച മങ്ങിയ പാതകൾ പിന്തുടർന്നു. അതേസമയം ജെയിംസ് തന്റെ ജീവിതം പുനർനിർമ്മിക്കാൻ പാടുപെട്ടു. എലല്ലനേന ഇപ്പോഴും അവനോടൊപ്പം നിന്നു. അവന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്താൽ അവളുടെ വിശ്വാസം പതുക്കെ പുനരുജ്ജീവിപ്പിച്ചു. ഒടുവിൽ ഒരു ശോഭയുള്ള ശരത്കാല പ്രഭാതം സ്റ്റാൻഡൻ വിളിച്ചു. ഞങ്ങൾക്ക് അവനെ കിട്ടി, സ്റ്റാൻഡൻ പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഒരു അപൂർവ സംതൃപ്തി. നിങ്ങളുടെ സഹജാവബോധം ശരിയാണെന്ന് തെളിഞ്ഞു. ഗ്രാൻഡ് ഒരു ഗുരുതരമായ തെറ്റ് ചെയ്തു. വിവിയൻ മരിച്ച രാത്രിയിലെ മടക്കയാത്രയ്ക്കായി അദ്ദേഹം നൽകിയ വ്യാജ ബിസിനസ് രസീത്. അദ്ദേഹം മുഴുവൻ സമയവും ചിക്കാഗോയിലായിരുന്നു. ഡബിൾ കോട്ട്. ജെയിംസിന്റെ ഹൃദയം പിടഞ്ഞു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്, സ്റ്റാൻഡൻ പറഞ്ഞു. ആ ഫോൺ കോളിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സാക്ഷ്യത്തോടെ അദ്ദേഹത്തിന് ഒരു അവസരവും ലഭിക്കില്ല. ഗ്രാൻഡിന്റെ അറസ്റ്റിന്റെ വാർത്ത പെട്ടെന്ന് പടർന്നു. ഈ അഴിമതി നഗരത്തെ പിടിച്ചുകുലുക്കി. കുറ്റകൃത്യങ്ങളുടെ ഭാരത്തിൽ തകർന്നുവീഴുന്ന ഒരു ധനികനും തൊട്ടുകൂടാത്തവനുമായ ബിസിനസ്സുകാരൻ എന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ പ്രതിച്ഛായ. ജെയിംസിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹം സത്യം പറഞ്ഞുകൊണ്ടിരുന്നു എന്നതിന്റെ ഒരു ന്യായീകരണമായിരുന്നു, തെളിവായിരുന്നു. എന്നാൽ ആ വൈകുന്നേരം നഗരത്തിനു മുകളിൽ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി അവനും എല്ലനേനയും ഒരുമിച്ചിരുന്നപ്പോൾ ഗ്രാൻഡിന്റെ മനസ്സിലെ ശബ്ദത്തിന്റെ നിഴൽ ജെയിംസിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. ഡബിൾ കോട്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റി. എല്ലനേന അവന്റെ കൈ ഞെക്കി അവനെ വർത്തമാനകാലത്തേക്ക് വലിച്ചു. അത് കഴിഞ്ഞു, അവൾ മൃദുവായി പറഞ്ഞു. ജെയിംസ് തലയാട്ടി. പക്ഷേ അത് വിശ്വസിക്കുമെന്ന് അയാൾക്ക് പൂർണ്ണമായും ഉറപ്പില്ലായിരുന്നു. പേടിസ്വപ്നം അവസാനിച്ചു. പക്ഷേ അത് അവശേഷിപ്പിച്ച മുറിവുകൾ ഉണങ്ങാൻ കൂടുതൽ സമയമെടുക്കും. നോക്ടേണൽ ടെയിൽസ് നിർമ്മിച്ച ഒരു യഥാർത്ഥ കഥയായ എൻ ലാബ്ഡി എഴുതിയ ഇരുട്ടിലെ ഒരു കോളായിരുന്നു ഇത്.